പലപ്പോഴും ഈ സ്മോൾ ബിസിനസ്സുകാർ ഒരുപാട് ഫയർ ഫൈറ്റ് ചെയ്യുന്ന ആളാണ്.
ഞങ്ങൾക്ക് അത് മനസ്സിലായി, ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് അത് പറ്റത്തില്ല എന്ന് മനസ്സിലായ സമയത്താണ് ഞങ്ങളൊരു എസ് ഒ പി തപ്പി പോകുന്നത്.
ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആദ്യം കുറേ ബിസിനസ് കിട്ടും, പിന്നെ കുത്തനെ അത് നേരെ ഒന്ന് താഴോട്ട് പോയിട്ട് പിന്നെയാണ് സ്റ്റേബിളായിട്ടാണ് പതുക്കെ പതുക്കെ ബിസിനസ് എപ്പോഴും പൊങ്ങി വരുന്നത്.
ക്രിയേറ്റീവ് ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്, അവർക്ക് സെയിൽസ് സ്കില്ല് ഭയങ്കര കുറവായിരിക്കും.
സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് എപ്പോഴും ഏറ്റവും കൂടുതൽ റവന്യൂ കൊണ്ടുവരുന്ന ഒരു ഇത് റെഫറൽ തന്നെയാണ്. സെയിൽസ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു സെഷൻ പോയി അറ്റൻഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, അതൊക്കെ ചുമ്മാ നമ്മൾ പോയിട്ട് അപ്പത്തെ മോട്ടിവേഷൻ എല്ലാം കഴിഞ്ഞ് പിന്നെ വീണ്ടും വരും, നമ്മൾ ഫയർ ഫൈറ്റ് ചെയ്യും, നമ്മുടെ രാവിലത്തെ പ്രശ്നങ്ങളിൽ നമ്മൾ മുങ്ങി പോകും.
ഇപ്പം ചായക്കടയിൽ വരെ അത്യാവശ്യം സോഫ്റ്റ്വെയറും സാധനങ്ങളും ഒക്കെ വെച്ചാൽ ചെയ്യുന്നത്
റൈറ്റ് ടൈമിൽ റൈറ്റ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ഗ്രോ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലോട്ട് വരുന്നുണ്ട്.
ഇത് ഏത് പോയിന്റിലായിരിക്കും ഈ സാധനം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഇത് എക്സിറ്റ് ചെയ്യാന്നുള്ള ഒരു ചടങ്ങുണ്ടല്ലോ.
ഒരുപാട് കടമെടുത്ത് ഒരു പരുവത്തിൽ നിന്ന് നിൽക്കുകയാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പോലും പ്രോഫിറ്റ് കാണിക്കാതെ, ടാക്സിന്റെ പേടിച്ചിട്ട് പ്രോഫിറ്റ് കാണിക്കാതെ നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. യു ഡു ബിസിനസ് ഡു വിത്ത് സമ്മൺ എൽസ് മണി എന്ന് പറയും. ട്രിവാൻഡ്രത്തിന്റെ കോസ്റ്റ് ഓഫ് ലിവിംഗ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. മിഡിൽ ഈസ്റ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കോറിഡോറാണ് ട്രിവാൻഡ്രം. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സിറ്റിയാണ് ജീവിക്കാൻ.
പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ പറ്റി കൂടുതൽ സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ഇന്നുള്ളത് ഫിറോസിക്കയാണ്. ഫിറോസിക്ക ഒരു ബിസിനസ് കൺസൾട്ടന്റ് ആണ്, അതുപോലെ തന്നെ ഒരു ഓണ്ടർപ്രണറാണ്. ഈ ഒരു ഏരിയയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്.
നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനകത്ത് എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു എപ്പിസോഡ് നിങ്ങൾക്ക് കാണാൻ ടൈമില്ലാന്നുണ്ടെങ്കിൽ അതറിയാം, അതുകൊണ്ട് നമ്മളത് കുഞ്ഞു കുഞ്ഞു ഷോർട്സും റീൽസും ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇടുന്നുണ്ട്, അതും കാണുക.
അപ്പൊ ഫിറോസിക്ക, വെൽക്കം ടു 42 പോഡ്കാസ്റ്റ്.
താങ്ക് യു, താങ്ക് യു.
എന്തുകൊണ്ടാണ് ഈ പുതുതായിട്ട് തുടങ്ങുന്ന ബിസിനസ്സുകൾ ഫെയിലായി പോകുന്നത്? ഒന്നുകിൽ പച്ചപിടിക്കത്തില്ല, അല്ലെങ്കിൽ ഇത് മതിയാക്കി വേറെ എന്തെങ്കിലും പരിപാടിക്കോ.
അതിൽ ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റുകൾ, ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഇങ്ങനെ തുടങ്ങുന്നു, പടപടപടപട പൂട്ടുന്നു, പടപടപടപട പുതിയ തുടങ്ങുന്നു.
ഇതിൽ മിക്കവാറും ആൾക്കാർ പാഷൻ കൊണ്ട് മാത്രം വരുന്ന ആൾക്കാരാണല്ലോ, പക്ഷെ അവർക്ക് പ്രോപ്പറായിട്ട് ബിസിനസ് അറിയാത്തത് കൊണ്ടായിരിക്കണം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.
ശരിയാണ്, കുറേ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സിൽ ഇപ്പം കുറേ ഫെയിൽ ആവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു ബിസിനസ് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റലിനോടുള്ള ആക്സസ് ഭയങ്കര കുറവാണ്. ശരിക്കും ആ ബിസിനസ്സിന് പര്യാപ്തമായ ഒരു ക്യാപിറ്റലോടുകൂടിയല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനകത്ത് ഒരുപാട് ഗ്യാപ്സ് ഉണ്ട്. അപ്പോൾ ഫിനാൻസ് നല്ലതുപോലെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ബിസിനസ്സുകളാണ് ഞാൻ ഏറ്റവും അധികം പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്ത് പോകുന്നത് കണ്ടിട്ടുള്ളത്. പിന്നെ പോയി കടങ്ങളെടുക്കും, അതനുസരിച്ചുള്ള റവന്യൂ ഒന്നും വരത്തില്ല. അപ്പോൾ ഡെറ്റ് മാനേജ്മെൻറ്റ് ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരു വലിയൊരു കോർ റീസൺ ആയിട്ട് കണ്ടിട്ടുണ്ട്.
ബിസിനസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു അതിൽ പ്രോപ്പർ ആയിട്ട് ഒരു പ്ലാൻ നമ്മൾ
ഉണ്ടാക്കിയിട്ടുണ്ട്. ബേസിക്കലി ഈ ബിസിനസ് തുടങ്ങുന്നത് പലരും എന്താ പറയുക, പാഷനിൽ മാത്രമല്ല ഏതെങ്കിലും ഒരു സക്സസ് സ്റ്റോറി കണ്ടിട്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ഇവരെന്ത് പറഞ്ഞാൽ ആ സക്സസ് സ്റ്റോറി കണ്ടിട്ട് തുടങ്ങിയിട്ട് ആ സക്സസ് സ്റ്റോറിയെ ഇവർ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, എന്നിട്ട് അതിൽ നിന്നാണ് അവർക്ക് ഒരു പ്രോപ്പറായിട്ടൊരു മാർക്കറ്റ് റിസർച്ച് ചെയ്യാതെയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാതെയോ അല്ലെങ്കിൽ എന്തിനാണ് എന്താണ് ആ ബിസിനസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് മെഷർ ചെയ്യാതെയോ ഒന്നും ചെയ്യാതെയാണ് അതൊന്ന് ഡിഫൈൻ ചെയ്യാതെയാണ് ഇവർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ്, നമ്മളിപ്പോൾ എവിടെയെങ്കിലും തിരുവനന്തപുരത്ത് ഒരു നല്ലൊരു ലൊക്കേഷനിൽ പലപ്പോഴും കണ്ടിട്ടില്ല, നമ്മൾ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് തുടങ്ങിയെന്ന് വെച്ചാൽ, അപ്പോൾ ആ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക, അവരുടെ ഫുഡ് കൊള്ളാം, ക്വാളിറ്റി കൊള്ളാം, അപ്പോൾ അതനുസരിച്ച് ആളുകൾ വരുന്നു, ബിസിനസ് നന്നായിട്ട് പോകുന്നു. ഇത് കണ്ടുകൊണ്ട് അതിൽ നിന്ന് ഏകദേശം കുറച്ച് ദൂരത്ത് മാറി നിന്നിട്ട് വേറൊരാൾ പുതിയൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് തുടങ്ങും. അപ്പോൾ ഈ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് പുതിയത് അവിടെ തുടങ്ങുന്ന ആൾക്ക് ബേസിക്കലി ഈ ബിസിനസ്സിനെ കുറിച്ച് അത്രയധികം ചിന്തിച്ചിട്ടാവണമെന്നില്ല തുടങ്ങുന്നത്, ഈ സക്സസ് കണ്ടിട്ടാണ് അവിടെ തുടങ്ങുന്നത്. ഇത് ഈ ഇൻഡസ്ട്രി മാത്രമല്ല, മിക്കവാറും എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ഈ സക്സസ് സ്റ്റോറിയും കണ്ടിട്ടാണ് ഇത് അവിടെ തുടങ്ങുന്നത്. അപ്പോൾ എന്ത് പറ്റും, ആ തുടങ്ങുന്ന ബിസിനസ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ട് അവർക്ക് റൺ ചെയ്യാൻ പറ്റില്ല, അവർ അവർക്ക് ശരിക്കും ആ ബിസിനസ്സിനെ കുറിച്ച് അത്ര ഗ്രാഹ്യം ഉണ്ടാവില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി അവസാനം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബിസിനസ്സും നല്ല രീതിയിൽ പോവില്ല, മറ്റ് ബിസിനസ്സിൻ്റെയും മാർക്കറ്റ് കുറേ ഇവർ
എടുക്കുകയും
അങ്ങനെ വന്ന് വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ആ രണ്ട് ബിസിനസ്സും ഒരു പരിമിതിയിലെത്തും. അപ്പം ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്യാതെയോ നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ ശരിക്കും ആ മാർക്കറ്റിൽ ആവശ്യമുണ്ടോ, പൈസ കൊടുത്ത് അത് മേടിക്കാൻ തയ്യാറാകുന്ന ഒരാളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശരിക്കും ആദ്യം അനലൈസ് ചെയ്യുന്നത്.
ബിസിനസ് തുടങ്ങുമ്പം അവരുടെ ഇപ്പോൾ കസ്റ്റമേഴ്സിനെ, നല്ല കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതെങ്ങനെ അത് കണ്ടുപിടിക്കുന്നത്?
കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ, ബേസിക്കലി കസ്റ്റമേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന മുമ്പ് തന്നെ, ആ ബിസിനസ് തുടങ്ങുന്നതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഒരു ബിസിനസ്സിന് ഒരു പ്ലാൻ ഉണ്ടാവണം. ആരാണ് നമ്മുടെ കസ്റ്റമർ, നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണ്, എന്ത് ക്രൗഡാണ്, അവർ എന്ത് സെഗ്മെൻറ്റിലുള്ള ആളുകളാണ്. കുറച്ചൊരു പ്രീമിയം ആയിട്ടുള്ള ലെവലിലുള്ള ഒരു കോഫി ഷോപ്പോ അങ്ങനെന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് ടാർഗറ്റ് ചെയ്യുന്ന ചില കുറച്ചുകൂടെ പ്രീമിയർ ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ ആയിരിക്കും. ഞാനിപ്പോൾ ഒരു HR കൺസൾട്ടിങ് കമ്പനി തുടങ്ങുകയാണെങ്കിൽ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് കോർപ്പറേറ്റ്സും അതിൻ്റെ HR അതിൻ്റെ ഇതൊക്കെ ആയിരിക്കും. എന്നിട്ടാണ് ആ സെഗ്മെൻറ്റിനകത്തുള്ളവരെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, കസ്റ്റമറിൻ്റെ ആട്രിബ്യൂട്ട്സ് ഡിഫൈൻ ചെയ്യണം എന്ന് തന്നെ പറയാം. അതായത് കസ്റ്റമർ എന്താണെന്ന് കസ്റ്റമറുടെ ഒരു പെർസോണ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ പെർസോണ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പെർസോണയിലുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഡിഫറെൻ്റാണ്, സർവീസ് ഇൻഡസ്ട്രിക്ക് ഡിഫറെൻ്റാണ്, പ്രോഡക്റ്റിന് ഡിഫറെൻ്റാണ്.
ഇപ്പോൾ എനിക്കൊരു ഒരു പ്രോഡക്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ്, ഒരു B2C ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു എന്തൊക്കെ ഒരു സാമ്പിൾ, അതായത് ഇപ്പം ഒരു കസ്റ്റമറെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളൊരു സാമ്പിൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞുതരാൻ പറ്റും.
ചോക്ലേറ്റിൻ്റെ കേസിൽ ഇപ്പം 150 രൂപയുടെ ഒരു ചോക്ലേറ്റ് വിൽക്കുന്നെങ്കിൽ അതിനകത്ത് നമുക്ക് കസ്റ്റമറിനെ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ് കഴിക്കുന്ന എല്ലാവരും കസ്റ്റമർ തന്നെയാണല്ലോ. ബേസിക്കലി ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് മേടിക്കുന്നത് ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് റവന്യൂ ഉള്ള ആളുകളായിരിക്കും. ഇപ്പോൾ സ്റ്റോറിൽ ചെല്ലുമ്പോൾ നമുക്ക് 150 ചോക്ലേറ്റും കാണാൻ പറ്റും, 100 ചോക്ലേറ്റ് കാണാൻ പറ്റും, 50 ചോക്ലേറ്റും കാണാൻ പറ്റും. ആ എല്ലാ ക്രൗഡും ആ സ്റ്റോറിൽ വന്ന് അത് മേടിക്കുന്നതാണ്. പക്ഷേ മാർക്കറ്റിങ്ങിലാണ് ബേസിക്കലി ആ സാധനത്തിൻ്റെ പൊസിഷൻ ചെയ്യുന്നത്. ഈ പറഞ്ഞാൽ പറഞ്ഞ ഒരു HR കൺസൾട്ടിങ് കമ്പനിയാണ് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ. ഇപ്പോൾ HR കൺസൾട്ടിങ് കമ്പനീസ് ബേസിക്കലി എന്താ ചെയ്യുന്നത്, റിക്രൂട്ട്മെൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് ഒരു സെഗ്മെൻറ്റ് ഓഫ് കമ്പനീസിലായിരിക്കും, അതായത് കൂടുതൽ വോളിയം ഓഫ് ഫയറിങ്സ് നടക്കുന്ന കുറച്ച് സെഗ്മെൻറ്റ്സിനായിരിക്കും അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതായിരിക്കും അവർ ടാർഗറ്റ് ചെയ്യുന്ന ഈ കസ്റ്റമർ പെർസോണ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യും ഇതാരാണ്, ഇത് എന്ത് പൊസിഷനിലിരിക്കുന്ന ആളാണ്, ഇത് എങ്ങനത്തെ ആളായിരിക്കും എന്ന് പറഞ്ഞ് അയാളുടെ കസ്റ്റമർ അയാളുടെ ഓരോ ആട്രിബ്യൂട്ട്സും ഡിഫൈൻ ചെയ്തിട്ട് ആ ടൈപ്പ് ഓഫ് ആളുകളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ HR ആയിരിക്കാം, അല്ലെങ്കിൽ CEO ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഒരു മാനേജർ ആയിരിക്കാം. ആ ആട്രിബ്യൂട്ടുള്ള ആളാരാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അയാളാണ് നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ ഇത് സെൽ ചെയ്യുന്നത്.
ഇതിനെല്ലാത്തിനും ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടി വരുമായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളായിട്ട് എന്തെങ്കിലും നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റുമോ?
നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നത് ശരിക്കും സക്സസ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ ആ ബിസിനസ് ശരിക്കും എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതായിരിക്കും. ലെറ്റ്സ് സേ നമ്മൾ ഐസ്ക്രീം മാനുഫാക്ചർ ചെയ്യുന്ന വെച്ചോ, ഇപ്പോൾ ഐസ്ക്രീംസ് മാനുഫാക്ചർ ചെയ്യുന്നവർ ഒരുപാട് നാളായിട്ട് ഐസ്ക്രീംസ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രോസൺ ഡെസേർട്ട്സാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഐസ്ക്രീംസിനകത്ത് പലതും ശരിക്കും പറഞ്ഞാൽ പ്യുവർ ആൻഡ് നാച്ചുറൽ അല്ല. പിന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ നാച്ചുറൽസ് പോലെയുള്ള ബ്രാൻഡൊക്കെ വന്നതെന്ന് പറയുന്നത് ആ ഐസ്ക്രീം നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. അതിനുശേഷമാണ് കേരളത്തിലും അതുപോലെയുള്ള ബ്രാൻഡുകൾ വന്നത്. അപ്പോൾ അന്ന് ബേസിക്കലി ഒരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ബേസിക്കലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു സക്സസ് പോയിന്റ്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാത്ത ബിസിനസ്സിലാണ് പലതും ഒരു കുറിൽ ലൈനിൽ എത്തി കഴിയുമ്പോഴത്തേക്കും ഗ്രോ ചെയ്യാത്തത്. ഫെയിൽ ആയില്ലെങ്കിൽ ചിലപ്പോൾ ഒരു സസ്റ്റെയിൻ ചെയ്ത് പോകും. പക്ഷേ അത് ഗ്രോത്തിൽ അച്ചീവ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് വൺ ഓഫ് ദി റീസൺസ് എന്ന് പറയുന്നത് ഇതാണ്. ആ ബിസിനസ് ഏത് ലെവലിലാണെങ്കിലും ആ ലെവലിൽ ആ ബിസിനസ്സിൻ്റെ പല ഫങ്ഷൻസ് ഉണ്ട്. ഈ ഫങ്ഷൻസ് ഒന്നും ശരിക്കും ഒരു 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 പ്രോസസ്സ് അതിനകത്ത് ഡിഫൈൻഡ് അല്ല എന്ന് വെച്ചാൽ അതിനകത്തൊരു രീതിയില്ല. ഇപ്പം നമ്മൾ ഒരു ഒരു പ്രാക്ടീസ് ഒരു പ്രോസസ്സ് ഡിഫൈൻ ചെയ്ത് ചെയ്യുമ്പോഴാണ് അതിനകത്ത് ഒരു റെപ്പറ്റേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ വെറുതെ എന്തെങ്കിലും അതായത് ആ കസ്റ്റമറിന് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് സർവീസ് കൊടുക്കാൻ വേണ്ടി പലപ്പോഴും നമ്മൾ വെറുതെ ഒരു അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി വെറുതെ അതങ്ങ് കൊടുക്കുകയാണ്. അല്ലാതെ നമുക്ക് ആ സൊല്യൂഷൻ ഡെലിവർ ചെയ്യുന്നതിനോ ആ കസ്റ്റമറിന് ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുക്കുന്നതിനോ നമ്മുടെ കയ്യിൽ ഒരു പ്രോസസ്സ് സാധാരണ ഉണ്ടാവാറില്ല. പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും കണക്കാക്കണ്ട. കാരണം നമുക്ക് പല ടൈപ്പ് ഓഫ് ബിസിനസ് അവരുടെ സ്കെയിൽ അനുസരിച്ച് പല ലെവലിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഒരു ചെറിയ ഒരു ബിസിനസ് ആണെങ്കിൽ പോലും അതിനകത്ത് അവർ ആ സർവീസ് കൊടുക്കുന്നു അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുന്ന അതിനകത്തൊരു രീതി ഉണ്ടാവും. ആ രീതി ശരിക്കും ഒന്ന് ഡിഫൈൻ ചെയ്താൽ മതി. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ രീതി ഒരു സ്റ്റാൻഡേർഡാക്കി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജർ എന്ന് പറയാം, SOPs സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജർ ആക്കി നമ്മൾ ഡിഫൈൻ ചെയ്ത് അതിനെ ഒരു എന്താ ഒരു മോഡ്യൂളറായിട്ട് ഇങ്ങനെ റൺ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിനെ ഓട്ടിക്കത്തില്ല. കാരണം നമ്മൾ അത് കുറച്ചുകൂടെ വലുതാകുമ്പോൾ മതി എന്നുള്ള ഒരു ധാരണയിൽ പിന്നെ പലപ്പോഴും ഈ സ്മോൾ ബിസിനസ്സുകാർ ഒരുപാട് ഫയർ ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. എല്ലാ ദിവസവും വരുന്ന ഇഷ്യൂകൾ മാത്രം സോൾവ് ചെയ്ത് പോകുന്നതുകൊണ്ട് വീണ്ടും ഇഷ്യൂകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെ സോൾവ് ചെയ്ത് പോകുന്നതുകൊണ്ട് അവർക്ക് ഇതിലേക്ക് പോകാനുള്ള ഒരു സമയമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ പറ്റാറില്ല. പക്ഷേ അത് ഒരു പ്രാവശ്യം കുറച്ച് സമയം എടുത്ത് അത് കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ശരിക്കും പറഞ്ഞാൽ ആ ഡെലിവറി നല്ലതായിരിക്കും. ഇന്നത്തെ കാലത്ത് കസ്റ്റമറിന് ഒരു നല്ല എക്സ്പീരിയൻസ് കൊടുക്കാതെ ഒരു ബിസിനസ് മുമ്പോട്ട് പോകില്ല, ബിക്കോസ് കോമ്പറ്റീഷനും അത്രത്തോളം ഉണ്ട്. അപ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ തിരിച്ച് നിങ്ങളുടെ അടുത്ത് വരില്ല, കാരണം വേറെ നിങ്ങളുടെ വേറെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്തല്ലേ പോകുള്ളൂ. അപ്പോൾ ഈ കസ്റ്റമർ എക്സ്പീരിയൻസ് നല്ലതുപോലെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ശരിക്കും നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോസസ്സുകളുണ്ടാവണം.
പല ബിസിനസ്സുകളിലും ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഒരു വ്യക്തി മാത്രം നിന്ന് ബിസിനസ് ചെയ്യുക. അപ്പം ഞാൻ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുകയാണ്, ഞാൻ തന്നെ അത് ഡെലിവറി ചെയ്യണവരെ ഞാൻ അതിൻ്റെ കൂടെ അങ്ങനെ നോക്കി നിന്നില്ലെങ്കിൽ അത് ക്വാളിറ്റി അതിനകത്ത് നഷ്ടപ്പെട്ടു പോകാം എന്ന് വിചാരിക്കുന്നതുകൊണ്ടായിരിക്കും എല്ലാ ഏരിയയിലും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പല പ്രോസസ്സുകളും, അതായത് ഒരു എസ് ഒ പി സെറ്റ് ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിന് പകരം മറ്റൊരാളെ അവിടെ വെച്ച് പണിയെടുപ്പിച്ച് ആ സാധനം കുറച്ചുകൂടെ സ്മൂത്തായിട്ട് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു കാര്യം പലർക്കും അറിയാത്തൊരു സംഭവമാണ്. നമ്മുടെ ബിസിനസ്സിലും തുടക്ക സമയത്ത് നമ്മൾ തന്നെ ആയിരുന്നു എല്ലാം, പക്ഷെ അതിനൊരിക്കലും നമുക്കൊരു മുന്നോട്ടൊരു വളർച്ചയെ പറ്റി ചിന്തിക്കാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നില്ലായിരുന്നു.
ഒരു മാസത്തിൽ ഇതിൽ കൂടുതൽ വർക്കുകൾ എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ.
അതെ, എപ്പോഴാണോ നമ്മൾ അത് നിർത്തി നമുക്കിതല്ല വേണ്ടത്, നമുക്ക് ഇനിയും വളരണം, ഇതിനകത്ത് ഒത്തിരി പുതിയതായിട്ട് ആൾക്കാരെ നമുക്ക് കൊണ്ടുവരണം, നമ്മുടെ ഓപ്പറേഷൻസിന്റെ പ്ലാൻ ഇങ്ങനെ അല്ല, നമ്മുടെ വിഷൻ ഇതല്ല എന്നുള്ള സാധനത്തിന് നമ്മൾ വ്യക്തമായ ഒരു ധാരണ നമുക്ക് കിട്ടിയപ്പോഴാണ്.
നമ്മുടെ വിഷൻ ഭയങ്കര വലുതായിരുന്നു, ഭയങ്കര വലിയൊരു വിഷനാണ്. ഞങ്ങൾക്ക് അത് മനസ്സിലായി, ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് പറ്റത്തില്ല എന്ന് മനസ്സിലായ സമയത്താണ് ഞങ്ങളൊരു എസ് ഒ പി തപ്പി പോകുന്നത്.
പല ഇപ്പോൾ ചെറിയ ബിസിനസ്സുകളാണെങ്കിലും നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനോടുള്ള ഒന്നെങ്കിൽ നമുക്ക് അതിനോടുള്ള ഒരു പാഷൻ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സെക്ടറിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്ത് നമുക്ക് നല്ല നോളജും എക്സ്പീരിയൻസ് ഉണ്ടാവുമായിരിക്കും. ഈ പാഷൻ ചെയ്യുന്ന ആൾക്ക് അത് മാത്രമാണ് പാഷൻ. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ബേക്കിംഗ് ആണ് ചെയ്യുന്നതെന്ന് വെക്കുക, ഞാൻ എനിക്കൊരു ബേക്കറി ഉണ്ട് അല്ലെങ്കിൽ ഞാനൊരു ബേക്കിംഗ് ചെയ്യുന്നു, ഞാൻ കേക്ക്സൊക്കെ ബേക്ക് ചെയ്യുന്ന ഒരാളെന്ന് വെച്ചാൽ അപ്പോൾ എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ആ കേക്ക് ബേക്കിങ്ങാണ്. അപ്പം നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ, അപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ, അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി അവർക്ക് ബാക്കിയുള്ള ഫങ്ഷൻസ്, ബാക്കി നമ്മൾ ഈ പറയുന്ന എല്ലാ സപ്പോർട്ടിംഗ് ഫങ്ഷൻസാണ് ഈ ബിസിനസ്സിൻ്റെ, പക്ഷേ അതില്ലാതെ ബിസിനസ് ഗ്രോ ചെയ്യത്തില്ല. അതിനകത്തൊരു പ്രോസസ്സ് സെറ്റ് ചെയ്യാനോ അത് വളർത്താനോ ഉള്ള ഒരു നോളജോ അല്ലെ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷേ അവർ പറയുന്ന അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ഞാൻ കാണുന്ന പല പ്രശ്നങ്ങളുടെയും ഒരു കോർ റീസൺ ഇത് സെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. ഈ ഒരു സ്ട്രക്ചറും ഈ ഒരു പ്രോസസ്സും സെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് അവർക്ക് പലപ്പോഴും അതിനകത്ത് ഈ പറയുന്ന ക്വാളിറ്റിയും ഒരു എക്സ്പീരിയൻസും ഒന്നും കൊടുത്ത് അല്ലെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്കും അതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഗ്രോ ചെയ്യാനൊന്നും പറ്റാത്തതിൻ്റെ റീസണാണ്. ഒറ്റയ്ക്ക് റൺ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഇപ്പം ടീം ഉണ്ടെങ്കിൽ അത്രയ്ക്കും ടീം ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ പലരുടെയും പല സ്കിൽസും കൊണ്ടുവരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ചെയ്യുന്നതെങ്കിൽ തന്നെയും ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കും ബേസിക്കലി ഒരു പരിധിക്ക് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഒരു 24 hours ഒരു ഡേയിലുള്ളൂ. ഓക്കെ, ഞാൻ 24 hours ഇല്ലാത്ത ഞാനൊരു 4 hours ഇറങ്ങുന്നു വെച്ചാൽ എന്നാലും എനിക്ക് 20 hours ഉള്ളൂ. ഈ 20 hours നമുക്ക് നമ്മുടേതായ വ്യക്തിപരമായ കാര്യങ്ങളും നമ്മുടെ ഫാമിലിപരമായ കാര്യങ്ങളും പേഴ്സണലായുള്ള കാര്യങ്ങളും പലതും അതിനകത്തുണ്ട്. പിന്നെ അതുകൊണ്ട് കഴിഞ്ഞിട്ടുള്ള ബാക്കി മണിക്കൂറുകളാണ് നമ്മളിലുള്ളത്. ഈ ഫുൾ ബാൻഡ്വിഡ്ത്തിനകത്ത് നമുക്ക് ചിന്തിക്കുകയും നമുക്ക് ഈ ബിസിനസ് മൊത്തം ഹാൻഡിൽ ചെയ്യും, ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഹാൻഡിൽ ചെയ്യുന്നതിന് നമ്മൾ ഒരു ലിമിറ്റ് എത്തും. അത് വളരെ പെട്ടെന്ന് എത്തും. ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആദ്യം കുറേ ബിസിനസ് കിട്ടും, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ കുത്തനെ അത് നേരെ ഒന്ന് താഴോട്ട് പോയിട്ട് പിന്നെയാണ് സ്റ്റേബിളായിട്ടാണ് പതുക്കെ പതുക്കെ ബിസിനസ് എപ്പോഴും പൊങ്ങി വരുന്നത്. അങ്ങനെയാണ് ശരിക്കും ഒരു ബിസിനസ് തുടങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കറവ്
വരും,
കുറേ ദിവസത്തിനൊക്കെയായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് അത് പതുക്കെ പതുക്കെ ഡിപ്പ് ചെയ്ത് പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ സ്റ്റേബിളാവും. അതാണ് അതിൻ്റെ കറക്റ്റ് പോയിന്റ്. അവിടെ നിന്നാണ് അത് ബേസിക്കലി മുകളിലോട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങുന്നത്, അവിടെ നിന്നാണ്. അപ്പം ഇതിനകത്തൊരു ത്രഷോൾഡിലാണ് ഈ പറയുന്ന ഓണർ ഇരിക്കുന്നത് ഒറ്റയ്ക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോയിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലതും ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഇതിലോട്ട് പറയാം. ഇപ്പോൾ ഡെലിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിനകത്ത് ഇപ്പം ഉള്ള ചാലഞ്ച് എന്തെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ സ്ഥാപനം തുടങ്ങുന്നു, അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്രയും കോസ്റ്റ് എഫക്റ്റീവായിട്ട് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ ചിലപ്പോൾ ഹയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മളൊരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് ആളുകളെ ഹയർ ചെയ്യുന്നു. ഹയർ ചെയ്തിട്ട് ഞാൻ പലപ്പോഴും പല ബിസിനസ്സുകാരും ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, ഈ ഹയർ ചെയ്ത ആൾ കൊള്ളില്ല, വർക്ക് ചെയ്യുന്നില്ല, ആൾ മോശമാണ് ഇത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അവർക്ക് എത്ര ശമ്പളം കൊടുക്കുന്നത്, അവർക്ക് എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ അവർക്ക് വളരെ കുറവ് ശമ്പളവും അവരുടെ എക്സ്പീരിയൻസ് ലെവലിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ച് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ പ്രൊയാക്റ്റീവ് ആണെന്ന് പറഞ്ഞ് അയാൾ പ്രൊയാക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സിനാരിയോയിൽ നമുക്ക് ബേസിക്കലി അയാളെ ട്രെയിൻ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അയാളെ ബേസിക്കലി ട്രെയിൻ ചെയ്യണമെങ്കിൽ നമ്മളൊരു ഈ പറയുന്ന പോലെ നമ്മൾ പ്രോസസ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോസസ്സാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ത്രഷോൾഡ് ശരിക്കും പറഞ്ഞാൽ എത്തുന്നതിന് മുമ്പേ നമ്മൾ നമ്മുടെ ഓരോ ഏരിയാസിലും സ്റ്റാർട്ടിങ് വിത്ത് അവർ കോർ, നമ്മുടെ കോർ ഓപ്പറേഷൻസ് ഏരിയാസിൽ നമ്മൾ ഇതിനെ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ പ്രാപ്തനാക്കി കൂടെ മാറ്റണം. കാര്യം അവർ പിന്നെ ആ പിന്നെ ഒരുപാട് വരുന്ന ഇപ്പോൾ ഒരുപാട് എൻക്വയറീസ് വരുന്ന ആ എൻക്വയറീസിനെ സെർവ് ചെയ്യുന്നതും അതിനെ ഒരു റിസൾട്ടായി ഡെലിവർ ചെയ്യുന്നതൊക്കെ ഈ ആളുകളായിരിക്കണം. അതിനാണ് ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് ടീം ബിൽഡ് ചെയ്യാന്ന് പറയുന്നത്. പ്രാക്ടിക്കലി അത്രയ്ക്ക് എളുപ്പമല്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ആക്സസ് വളരെ കുറവായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് പേരെ ഹയർ ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഉള്ളതിനകത്ത് ഇവരെ എങ്ങനെ ആ ഒരു മെച്യൂരിറ്റി ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് നോക്കണം. അതിനു വേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് സെറ്റ് ചെയ്ത് അവരെ നല്ലതുപോലെ ട്രെയിൻ ചെയ്യണം. അതിനും ഈ ഓണർ തന്നെയാണ് സമയം സ്പെൻഡ് ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ സ്പെൻഡ് ചെയ്യാതിരിക്കുകയാണ് ഈ ഓണർ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും താഴെയുള്ള അടുത്ത ലെവൽ ഓഫ് ടീം പ്രോപ്പറായിട്ട് ബിൽഡായില്ലെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്കും കസ്റ്റമർ എക്സ്പീരിയൻസ് പോകും, മര്യാദയ്ക്ക് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി പോകും, സർവീസിൻ്റെ ക്വാളിറ്റി ഒക്കെ പോയിട്ട് ഈ ബിസിനസ് സിങ്ക് ചെയ്യാൻ തുടങ്ങും.
ഇപ്പം മറ്റൊരു കേസിൽ ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ താഴെ ആൾക്കാരെ കൊണ്ടുവരുമെന്ന് വിചാരിക്കുക, അപ്പം ഇവർക്കൊക്കെ ഒരിക്കലും എന്താണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോസസ്സ് എന്നുള്ള കാര്യം ചിലപ്പോൾ അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ പൊതുവേ ഇതിനെപ്പറ്റി ധാരണയുള്ള ആൾക്കാരായിരിക്കത്തില്ല. നമ്മുടെ താഴെയുള്ള എംപ്ലോയീസിനെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ അവരെ എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാം? അത് ഓണേഴ്സ് എന്നുള്ള രീതിയിൽ അവർ തന്നെയാണോ അത് മറ്റെന്തെങ്കിലും കൺസൾട്ടിംഗ് വഴി അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റ് വഴിയോ അല്ലെങ്കിൽ ട്രെയിനേഴ്സ് വഴിയോ ആണോ ഇതെല്ലാം?
നമുക്കൊരു ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു സിംഗിൾ ഓണർ, അതായത് ഞാൻ ഇപ്പം ഒറ്റയ്ക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിഷ്യലി അതിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്നതും എൻ്റെ നോളജും ഞാൻ പഠിച്ച കാര്യങ്ങളും വെച്ചിട്ടാണ് അതെല്ലാം സെറ്റാവുന്നത്. അയാൾ ബേസിക്കലി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിനെ കണ്ടുപിടിക്കുന്നതും അയാൾ തന്നെയാണ്. അയാൾ തന്നെയാണ് കസ്റ്റമറിന് ആ എക്സ്പീരിയൻസും കൊടുക്കുന്നത്. എന്നുവെച്ചാൽ കസ്റ്റമറിനെ സർവീസ് ചെയ്യുന്നതും ഇതേ ആൾ തന്നെയാണ്. അതേ ആൾ തന്നെയാണ് ഈ സാധനം ഡെലിവർ ചെയ്യുകയും ചെയ്യുന്നത്. മിക്കവാറും നമ്മൾ ടീം ഹയർ ചെയ്യുന്നത് ഈ പറയുന്ന എക്സിക്യൂഷൻ സൈഡിലാണ്. കാരണം നമ്മൾ മിക്കവാറും എക്സിക്യൂഷൻ സൈഡിലോ നിൽക്കുന്നവരായിരിക്കും കൂടുതലും നമ്മൾ ഇറങ്ങിയിട്ടുള്ളതെങ്കിലും നമ്മൾ എക്സിക്യൂഷനിലാണ് നിൽക്കുന്നത്. അല്ല, സെയിൽസ് സൈഡിലാണ് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഒറ്റയ്ക്ക് തുടങ്ങുകയാണെങ്കിൽ അയാൾ സെയിൽസ് സൈഡിലായിരിക്കും കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അവർ ബേസിക്കലി പുള്ളി സെറ്റ് ചെയ്യുന്ന ആ ബിസിനസ് മാനോ ബിസിനസ് വുമണോ സെറ്റ് ചെയ്യുന്ന രീതിയിൽ ആണത് ഓടിപ്പോകുന്നത്. അപ്പോഴാണ് നമ്മൾ ഒരു പറയുന്ന ഒരു ത്രെഷോൾഡ് ലെവലിൽ എത്തുന്നത്. അവിടെ വരുമ്പോഴാണ് ഈ സർവീസിൻ്റെ ക്വാളിറ്റിയും കസ്റ്റമർ എക്സ്പീരിയൻസും ഒന്നും കൊടുക്കാൻ പറ്റാത്തത് ബിക്കോസ് ഓഫ് ഈ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ പോലെ അടുത്ത ലെവൽ ഓഫ് ടീമിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. ടീമിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ രണ്ട് ആസ്പെക്റ്റാണ്. ഇപ്പം നമ്മൾ ടെക്നിക്കൽ സൈഡ് അഥവാ പ്രൊഡക്ഷൻ സൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിക്യൂഷൻ സൈഡിനകത്ത് മിക്കവാറും നിങ്ങളുടെ കൂടെയുള്ളവരിൽ ആരെങ്കിലുമൊക്കെ ഈ ടെക്നിക്കലി കോമ്പീറ്റൻറ്റും സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അവരെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ട്രെയിൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. അവർ ഈ വർക്കിൽ നിങ്ങളുടെ കൂടെ ഷാഡോ ചെയ്ത് തന്നെ എന്നിട്ട് അതിൻ്റെ കൂടെ ഉള്ളവർ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് കുറവുള്ളവർ ഇവരുമായിട്ട് ഷാഡോ ചെയ്ത് പഠി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടും മനസ്സിലാക്കിയും ആണല്ലോ ഇത് പഠിക്കുന്നത്. പക്ഷെ അവർക്കെല്ലാം ഈ പറയുന്ന ആ ടെക്നിക്കൽ സൈഡിൽ നോളജ് ഉണ്ട്. ഇപ്പോൾ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഷെഫ് ഉണ്ട്, ഷെഫിൻ്റെ കൂടെ ആളുണ്ടെങ്കിൽ അവർക്ക് കുക്കിങ്ങിനകത്ത് നോളജ് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ സൈഡിലാണെങ്കിൽ ഫോട്ടോഗ്രാഫിയിലോ വീഡിയോഗ്രാഫിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസൈനിലോ എന്തെങ്കിലും നോളജുള്ള ആളായിരിക്കും കൂടെ ഉള്ളത്. അപ്പോൾ ആ ഏരിയാസ് വലിയ കുഴപ്പമില്ലാതെ പൊയ്ക്കോളും. പക്ഷേ അങ്ങനെയുള്ള സിനാരിയോയിൽ വരുന്നത് ചിലപ്പം ബാക്കിയുള്ള ഏരിയാസിലായിരിക്കും. ഇപ്പോൾ സെയിൽസ് ചെയ്യാൻ ചിലപ്പം ഈ ഓണറിന് മാത്രം ഒറ്റയ്ക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓണർ സെയിൽസ് ടീം എടുത്തിട്ടുണ്ടെങ്കിൽ സ്വയം സെയിൽസ് ടീമിന് സെയിൽസ് ട്രെയിനിങ് കൊടുക്കണം. എങ്ങനെയാണ് മാർക്കറ്റിൽ പോകുന്നത് പഠിപ്പിക്കണം, എങ്ങനെ സെല്ല് ചെയ്യണമെന്ന് പഠിപ്പിക്കണം, എന്താണ് സെല്ല് ചെയ്യണമെന്ന് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ആ പ്രോസസ്സ് സെറ്റ് ചെയ്തത് പഠിപ്പിക്കണം.
ഇപ്പം ഈ ചില ഏരിയകളിൽ ക്രിയേറ്റീവ് ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്, അവർക്ക് സെയിൽസ് സ്കിൽ ഭയങ്കര കുറവായിരിക്കും, ക്രിയേറ്റിവിറ്റിയാണ് കൂടുതൽ. ഈ എക്സ്പീരിയൻസ് ഉള്ള ഈ ക്രിയേറ്റിവിറ്റി കൂടുതലുള്ള ആൾക്കാരെ നമ്മൾ സെയിൽസിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ, അതായത് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയുന്ന ഒരാളിനെയാണ് നമ്മൾ ഇതിനകത്ത് സെയിൽസിന് വേണ്ടിയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ, അവരെ കൊണ്ട് ചിലപ്പോൾ ഈ പബ്ലിക്കിൽ പോയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു സെയിൽ കൺവേർട്ട് ചെയ്ത് അതിനെ ക്ലോസ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ടാസ്ക്
ബുദ്ധിമുട്ടുള്ളത്.
അപ്പം ഇങ്ങനെയുള്ള ഏരിയയിൽ എങ്ങനെയായിരിക്കും നമ്മൾ ഒരു സെയിൽസ് ടീമിനെ ഉണ്ടാക്കുക?
സെയിൽസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? തുടങ്ങുന്ന നാൾ മുതൽ ഒരു ബിസിനസ്സിന് സെയിൽസ് കിട്ടുന്നതെല്ലാം എങ്ങനെയാണ്? റെഫറൻസാണ്. നമ്മൾ ആദ്യം ഒരു വർക്ക് പരിചയമുള്ള ഒരാളുടെ വർക്ക് ചെയ്യുന്നു, പിന്നെ അടുത്ത വർക്ക് ചെയ്യുന്നു, പിന്നെ അയാൾ റെഫർ ചെയ്യുന്നു, അങ്ങനെ റെഫർ ചെയ്യുന്നു. അങ്ങനെ റെഫറൽ തന്നെയാണ് ഒരു സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് എപ്പോഴും ഏറ്റവും കൂടുതൽ റവന്യൂ കൊണ്ടുവരുന്ന ഒരു ഇത് റെഫറൽ തന്നെയാണ്. ആ റെഫറലിൻ്റെ റെഫറലും ഡൈ ഔട്ട് ചെയ്യുന്ന ഒരു സമയത്തും ആ സമയത്തുമാണ് നമ്മൾ അതിന് മുമ്പേ നമ്മൾ മാർക്കറ്റിലേക്ക് ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ഇറങ്ങേണ്ടി വരും. ഇതെല്ലാ ബിസിനസ്സിനും അപ്ലിക്കബിൾ അല്ല. പ്രോഡക്റ്റ് ബിസിനസ്സിനാണെങ്കിൽ അതായത് ഡിസ്ട്രിബ്യൂഷൻ ചാനലിലൂടെ ഈ ഒരു കൺസ്യൂമർ ഡയറക്റ്റ് സെല്ല് ചെയ്യുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചാനലോ റീറ്റെയിൽ വഴി സെല്ല് ചെയ്യുന്ന സാധനങ്ങൾക്കോ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിലാണ് കാര്യം, ആ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ കണ്ടുപിടിക്കുന്നതിലാണ് കാര്യം. പക്ഷേ ഒരു സർവീസ് ബിസിനസ്സിൻ്റെ കേസിലാണെങ്കിൽ
റെഫറൽ മാറ്റി
റെഫറൽ, അപ്പോൾ ഈ റെഫറൽ കൂടാതെ ഇനി കുറേ ലീഡ് വേണം. ഇപ്പൊ സെയിൽസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫണലാണ്. അതായത് ഈ ഫണൽ എങ്ങനെയായിരിക്കുന്നത്, അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലീഡ്സ് ആണ്. നമ്മൾ ക്വാളിഫൈ പോലും ചെയ്യാത്ത നമ്മുടെ ലീഡ്സ്, നമ്മുടെ എല്ലാ കോണ്ടാക്ട്സുമാണ്. പല കാര്യങ്ങൾ ചെയ്തും നമ്മൾ അല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് പലയിടത്ത് നെറ്റ്വർക്ക് ചെയ്തും ഒക്കെ ബിൽഡ് ചെയ്യുന്ന കുറേ കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഫണലിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ലീഡ്സിനെ ക്വാളിഫൈ ചെയ്യുന്നു, അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു, അതിലൊരു ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ വരുന്നു. ഈ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് സൊല്യൂഷൻസ് പ്രസൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനലി ഈ ഡീൽ ക്ലോസ് ചെയ്യുന്നത്. അപ്പം ഈ പ്രോസസ്സ് ബേസിക്കലി ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ അത്രയ്ക്ക് നോളജ് ഉള്ള ഒരാൾ വേണമെന്നില്ല. സെയിൽസ് കേപ്പബിലിറ്റിയും സെയിൽസ് അക്യുമെൻറ്റും അതായത് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് ഈ പറയുന്ന പ്രോസസ്സിനെ റെപ്പറ്റേറ്റീവായിട്ട് ചെയ്ത് കസ്റ്റമറിനെ കണ്ട് ക്ലോസ് ചെയ്യുന്ന രീതിയിലുള്ള ആളുകൾ മതി. ഈ ഫണൽ എന്ന് പറയുന്ന ഒരു റെപ്പറ്റേറ്റീവാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് ഇത് ബേസിക്കലി ഒരു ക്ലോസ് ആകും. സെയിൽസിൽ ട്രെയിൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഒരു സെയിൽസ് ട്രെയിനറിനെ ഒരു സെയിൽസ് കൺസൾട്ടന്റിനെ അസോസിയേറ്റ് ചെയ്യണം.
ഇപ്പം ഫിറോസ് പോലുള്ള കൺസൾട്ടൻസിനെ ഹയർ ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോബ്ലം നമുക്ക് ഫിക്സ് ചെയ്യാം.
ഈ സഞ്ജയ് പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പം എന്താ പറയുക, നമ്മുടെ തിരുവനന്തപുരത്ത് ആണെങ്കിലും SMEs MSMEs മൈക്രോസ് എടുത്ത് നോക്കിയാലും പലർക്കും കൺസൾട്ടൻസിനെ ഒന്നും അഫോർഡ് ചെയ്യാനൊന്നും ചില പറ്റിയെന്ന് വരില്ല. അപ്പം എല്ലാത്തിൻ്റെയും സൊല്യൂഷൻ കൺസൾട്ടൻസ് ഒന്നും അല്ല, പക്ഷേ നമുക്ക് പരിചയമുള്ള, ഇപ്പം നമ്മൾ വളരെ ചെറിയൊരു കമ്പനി എന്ന് നോക്കി, അപ്പം നമുക്ക് ശരിക്കും നമ്മുടെ കോൺടാക്ട് നെറ്റ്വർക്കിനകത്ത് പരിചയമുള്ള ഇത് ചെയ്തിട്ടുള്ളതോ ഇല്ല അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അവരെ എൻഗേജ് ചെയ്താലും മതി. ഇപ്പം നമ്മൾ ആരെ ഹയർ ചെയ്താലും അതിപ്പോൾ കൺസൾട്ടൻ്റ് എന്നുള്ള പേര് കൊടുത്താലും ഇല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പേർട്ട് ആ ഹയർ ചെയ്യുന്ന ആൾ നമ്മൾ നോക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ പറയുന്ന ആൾ ഇത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ശരിക്കും ഒരു ബിസിനസ് സക്സസ്ഫുൾ ആക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ബിസിനസ്സിൽ ചെയ്തത് ഇത് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതേ കാര്യങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, അപ്പോൾ അവർ ഇതിനുമ്പോൾ ചെയ്തിട്ടുള്ള ആളാണ്, അപ്പോൾ അതിനകത്തുള്ള ഗ്യാപ്സും കാര്യങ്ങളും അതിനകത്ത് എന്തൊക്കെ ചെയ്യണമെന്നും ക്ലിയർ ആയിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സെയിൽസ് ട്രെയിനേഴ്സിന് അല്ലെ അങ്ങനെയുള്ള ആളുകൾ സെയിൽസിലൊക്കെ ഉള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് ഒരു ചെറിയ സെഷൻ പോലെ അല്ലെങ്കിൽ ഇവരുടെ കൂടെ തന്നെ ഇരുത്തിയൊക്കെ ഈ പ്രോസസ്സ് സെറ്റ് ചെയ്തിട്ട് നമുക്ക്
അവരുടെ അണ്ടറിൽ വരുന്ന ആൾക്കാരെ ഇപ്പോൾ സെയിൽസ് ടീമിനുണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം. ഇപ്പം ഒരു സെയിൽസ് സപ്പോർട്ടിംഗ് ടീമാണ് നമ്മളിപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുന്നതാണോ അതോ ഈ ബിസിനസ് ഓണർ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് ഏത് രീതിയിൽ മാക്സിമം പൊട്ടൻഷ്യലിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിന് ശേഷം
നമ്മുടെ
ടീമിനെ കൊണ്ടുവരുന്നതാണോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു.
പക്ഷേ ഇതിനകത്ത് നമുക്ക് ശരിക്കും ഒരു ചെറിയ ബിസിനസ്, ഞാൻ പറഞ്ഞ വളരെ ക്യാപിറ്റൽ കുറച്ച് തുടങ്ങുന്ന ആളുകളുടെ കാര്യം പറയുന്നത്, ക്യാപിറ്റൽ കുറച്ച് തുടങ്ങുന്ന ആളുകൾക്ക് സെയിൽസ് ടീം ഒന്നും കുറേ നാളത്തേക്കൊന്നും സെറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള കേസിൽ സെയിൽസ് ചെയ്യുന്നത് ഈ ഫൗണ്ടർ തന്നെയാണ്, ഈ ഓണർ തന്നെയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അയാൾ തന്നെയാണ് ട്രെയിൻഡ് ആവേണ്ടത്. പക്ഷേ അയാൾ ശരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് റവന്യൂ വരുന്നത് വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പ്രോസസ്സും ബിൽഡ് ചെയ്ത് ഒരു ചെറിയ സെയിൽസ് ടീം സെറ്റപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അയാൾ മാത്രമല്ല സെയിൽസ് ടീമിനെയും ഈ എക്സ്റ്റേണൽ ട്രെയിനും ട്രെയിൻ ചെയ്യണം. കാരണം ഈ പറയുന്ന ആൾക്ക് ട്രെയിൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവണമെന്നില്ല. ചില ബിസിനസ്സുകാർ കണ്ടിട്ടുണ്ട്, അവർ ശരിക്കും പറഞ്ഞാൽ സെയിൽസിൽ ഭയങ്കര എക്സ്പേർട്ട് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും, സെയിൽസ് അക്യുമെൻസ് ഉള്ള ആളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ അവർ ചെയ്യുന്ന ആ ഡെലിവറി അല്ലെങ്കിൽ എക്സിക്യൂഷൻ സൈഡിലായിരിക്കില്ല അവരുടെ കേപ്പബിലിറ്റി, അത് അവർ ചിലപ്പോൾ നല്ല നല്ല ആളുകളെ ഹയർ ചെയ്തായിരിക്കും ചെയ്യിക്കുന്നത്, പക്ഷെ അവർക്ക് സെയിൽസ് കിട്ടും. അങ്ങനെയുള്ള ഫൗണ്ടേഴ്സിന് ഒരു സെയിൽസ് ടീമൊക്കെ സെറ്റ് ചെയ്താലും ഒരു പരിധി വരെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അവർക്ക് ഒരു എക്സിക്യൂഷൻ ചെയ്യുന്ന ഒരു ടീമിനെ സെറ്റ് ചെയ്ത് ആ ടീമിനെ ട്രെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവിടെ അവർക്ക് ആ ലെവലിലുള്ള ആളുകൾ. അപ്പോൾ ഈ ഫൗണ്ടറിൻ്റെ ശരിക്കും കോർ ഇല്ലാത്ത ഏരിയാസ് എവിടെയുണ്ടോ അവിടെ ഫൗണ്ടറിന് ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്.
ഈ സെയിൽസ് ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്ന എപ്പോഴും നമുക്ക് നല്ലതാണ്. നമ്മൾ കാണാത്തതും അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തതുമായിട്ടുള്ള ഒരുപാട് ഏരിയകൾ നമുക്ക് മനസ്സിലാവും. ബിസിനസ് ഓണർ ആണെങ്കിൽ എപ്പോഴും ബിസിനസ് ആയിരിക്കും ബാധ്യത പോലെ കിടക്കുന്നത്. അതായത് ആ മാസത്തെ സെയിൽസ് അല്ലെങ്കിൽ വരാൻ പോകുന്ന ഫ്യൂച്ചർ എന്തായിരിക്കും, പുതിയ പുതിയ ഹയറിങ്ങും അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സ്പെൻസിനെ പറ്റി ഒരുപാട് ചിന്തിക്കുമായിരിക്കും. അപ്പം ഇവരുടെ കംപ്ലീറ്റ് ഒരു ഫോഗി ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും നിൽക്കുക. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാളിന് ഒരു സെയിൽസ് ട്രെയിനിങ്ങുകളോ അല്ലെങ്കിൽ ഒരു ഒരു കൺസൾട്ടൻറ്റിൻ്റെ സപ്പോർട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുപോലുള്ള സപ്പോർട്ടുകളും ഉണ്ട് കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്താനും, ഇപ്പോൾ ഉള്ള പൊട്ടൻഷ്യലിനേക്കാളും കുറച്ചുകൂടെ കൂട്ടി മാക്സിമം പൊട്ടൻഷ്യലിൽ വർക്ക് ചെയ്യാനുമുള്ളൊരു ഇതുണ്ടാവാൻ ഒരു ചാൻസും കൂടെ അതിനകത്തില്ലേ?
തൗഫീഖ് ഈ പറയുന്നത് കൂടുതലും ഒരു സ്ട്രാറ്റജി ലെവലിലെ കാര്യമാണ്. ഇപ്പം ഒരു ഫൗണ്ടറിൻ്റെ ശരിക്കും പറഞ്ഞാൽ സെയിൽസിൻ്റെ പ്രോസസ്സിലല്ല ട്രെയിനിങ് വേണ്ടത്, ആൾക്ക് വേണ്ടത് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. ഈ സ്ട്രാറ്റജി ഉണ്ടാക്കാൻ ബേസിക്കലി ഇതുപോലെയുള്ളൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ഹെൽപ്പ് ആവശ്യമാണ്. അപ്പൊ നമ്മൾ സെയിൽസ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു സെഷൻ പോയി അറ്റൻഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ ചുമ്മാ നമ്മൾ പോയിട്ട് അപ്പോഴത്തെ മോട്ടിവേഷൻ എല്ലാം കഴിഞ്ഞ് പിന്നെ വീണ്ടും വരും, നമ്മൾ ഫയർ ഫൈറ്റ് ചെയ്യും, നമ്മുടെ രാവിലത്തെ പ്രശ്നങ്ങളിൽ നമ്മൾ മുങ്ങിപ്പോകും. അപ്പോൾ അത് നമുക്ക് അപ്പോഴത്തെ ഒരു മോട്ടിവേഷൻ തരും എന്നല്ലാതെ അതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കുന്നില്ല. സെറ്റ് ചെയ്യുന്നത് മോണിറ്റർ ചെയ്ത് അത് റിവ്യൂ ചെയ്ത് അത് കൺട്രോൾ ചെയ്ത് അത് നടക്കുന്നുണ്ടോ, കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, അത് എഫക്റ്റീവ് ആണോ എഫിഷ്യൻ്റ് ആണോ എന്ന് മനസ്സിലാക്കി അതിനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അതിനാണ് ഈ പറയുന്ന ആരെ എക്സ്റ്റേണലി വരുന്ന കൺസൾട്ടൻ്റ് ആണെങ്കിലും എക്സ്റ്റേണൽ വരുന്നെങ്കിൽ ഹെൽപ്പാണെങ്കിലും ആ ഒരു ലെവലിൽ ഇൻവോൾവ് ആയിരിക്കണം. അങ്ങനെ എന്നാലേ അതിനകത്ത് ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ.
സി, നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ലൈക്ക് കാലത്തിനനുസരിച്ച് മാറേണ്ടത് വളരെ അത്യാവശ്യമല്ലേ? പണ്ട് കാലത്ത് പേപ്പറിൽ കണക്കുകൾ എഴുതി കൂട്ടുന്ന ചായക്കട പോലത്തെ സാധനത്തിൽ നിന്ന് ഇപ്പം ചായക്കടയിൽ വരെ അത്യാവശ്യം സോഫ്റ്റ്വെയറും സാധനങ്ങളും ഒക്കെ വെച്ചാൽ ചെയ്യുന്നത്. ഇവൻ ഞങ്ങളുടെ ബിസിനസ്സിലാണെങ്കിൽ പോലും ഞങ്ങൾക്ക് പല പല സോഫ്റ്റ്വെയറുകളുണ്ട്. ഞങ്ങളുടെ പ്രോജക്ട്സ് ട്രാക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ ക്ലിക്കപ്പ് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഇ ആർ പി സോഫ്റ്റ്, ഞങ്ങളുടെ ഫിനാൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു ലീഡ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിനാൻഷ്യൽ ഒരു ഇ സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഓരോരോ സോഫ്റ്റ്വെയർസ് നമ്മൾ എങ്ങനെ ചെയ്യണം, അത് എപ്പോൾ ചെയ്യണം, അതിൻ്റെ ആവശ്യം എന്താണ്? അത്
വളരെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു ഇൻഫർമേഷൻ ഏജിൽ ഒരു സ്മോൾ ബിസിനസ് ഗ്രോ ചെയ്യുന്നതിനകത്ത് വരുന്ന ഒരു തടസ്സം ഒരു ടെക്നോളജി അഡോപ്ഷൻ തന്നെയാണ്. ടെക്നോളജി റൈറ്റ് ടൈമിൽ റൈറ്റ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് അവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലോട്ട് വരുന്നുണ്ട്. ബിക്കോസ് കോമ്പറ്റീറ്റേഴ്സ് പലരും നല്ല ടെക്നോളജീസ് ഏർലി സ്റ്റേജിൽ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏർലി സ്റ്റേജിൽ തന്നെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർ മുമ്പിലൊന്നും ഇവർക്ക് പലർക്കും കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ കുറേ വർഷങ്ങളായിട്ട് റൺ ചെയ്യുന്ന ബിസിനസ്സുകളായിരിക്കും, ഇപ്പോഴും സ്മോൾ സ്കെയിലിൽ റൺ ചെയ്യുന്നവരായിരിക്കും. പക്ഷേ അവർ പുതുതായിട്ട് വരുന്ന ഒരു കോമ്പറ്റീറ്റർ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അവരുടെ ടെക്നോളജി അഡോപ്ഷനാണ്. അപ്പോൾ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ശരിക്കും നമുക്ക് വേണമോ എത്ര വേണം വേണ്ട എന്ന് മനസ്സിലാക്കാനാണ് പറ്റേണ്ടത്.
അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയറുകളെല്ലാം,
അതായത് ഇപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു ജിമ്മിൽ പോകണം, ഒരു നല്ലൊരു പേഴ്സണൽ ട്രെയിനർ നമ്മൾക്ക് ജിമ്മിൽ ഉണ്ടെങ്കിൽ ആ പേഴ്സണൽ ട്രെയിനർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഗോൾസിന് അഗേൻസ്റ്റാണ് വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് വെയിറ്റ് കുറയ്ക്കണവർക്കോ അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്ത്തൻ ചെയ്യണമായിരിക്കും. അപ്പോൾ അതിനകത്ത് ആ ട്രെയിനർ എന്താ ചെയ്യുന്നത്, ഗോള് മിറ്റിയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുള്ളൂ. ടെക്നോളജി അഡോപ്ഷനിലും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പല ബിസിനസ്സുകളും എന്തിനു വേണ്ടിയാണ് ആ സോഫ്റ്റ്വെയർ മേടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല. അപ്പോൾ ആരോ വന്നു ഇതിങ്ങനെയൊക്കെ നടക്കും, ഇന്നിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതുകൊണ്ട് ഇവർ ഈ സോഫ്റ്റ്വെയർ മേടിച്ചു. എന്നിട്ട് ആ സോഫ്റ്റ്വെയർ ബേസിക്കലി അവർ ഉപയോഗിക്കുന്നു. പല ബിസിനസ്സുകളും വാങ്ങിച്ച സോഫ്റ്റ്വെയർ ഫുള്ളായിട്ട് അതിൻ്റെ കേപ്പബിലിറ്റിയിൽ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ക്യാപിറ്റൽ ആക്സസ് കുറവുള്ള എസ് എം ഇസ് നമ്മുടെ റവന്യൂ നിന്നും വേറെ ഫണ്ട് റേസ് ചെയ്തതുമാണ് നമ്മൾ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആർ ഒ ഐ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ശ്രദ്ധിച്ചേണ്ട കാര്യമാണ്. ചിലതിനകത്ത് ചിലപ്പോൾ നമുക്ക് വേണ്ട ഫങ്ഷനാലിറ്റികൾ ആ സോഫ്റ്റ്വെയറിൽ ഉണ്ടാവില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമുക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാതെയാണ് ഇത് മേടിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രോസസ്സും ഇല്ലാത്തതുകൊണ്ടാണ്. ബിസിനസ്സിൻ്റെ ഗോൾസ് എപ്പോഴും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഗോൾസ് ആയിരിക്കണം. വൺ ഓഫ് ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് മണി മേക്കിങ്. അപ്പോൾ മണി മേക്കുക എന്ന് പറയുന്നത് റവന്യൂവും പ്രോഫിറ്റ്സും, പ്രോഫിറ്റ് കൂട്ടണം, റവന്യൂസ് ഉണ്ടാക്കണം. അപ്പോൾ അത് ബേസിക്കലി അതുകൊണ്ടൊക്കെ അങ്ങനത്തെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ടാർഗറ്റ്സും മൈൽ സ്റ്റോൺസും ബിസിനസ്സിനുണ്ടാവണം. എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും ഒരു 2 ഇയേഴ്സിൻ്റെ ഒരു പ്ലാനിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളാണ്. 5 ഇയർ 10 ഇയർ ഒക്കെ പോകാൻ നമുക്ക് വലിയ ഉണ്ട്. പക്ഷേ 2 ഇയേഴ്സിനെങ്കിലും നമുക്ക് എത്ര റവന്യൂ ആണ് അച്ചീവ് ചെയ്യേണ്ടത്, നമുക്ക് എന്ത് പ്രോഫിറ്റ് ആണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഒരു ഇയർലി ബേസിൽ ഫിഗർ അറൈവ് ചെയ്യാം. ഒരു നമ്മുടെ ഒരു ഇത് വെച്ച് അറൈവ് ചെയ്യാം, നമ്മുടെ ഒരു ആഗ്രഹം വെച്ചും നമ്മുടെ പൊട്ടൻഷ്യലും വെച്ചും നമുക്ക് അറൈവ് ചെയ്യാൻ പറ്റിയാൽ അതിനെ നമുക്ക് ഓരോ ക്വാർട്ടറായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വാർട്ടറിലേക്ക് നമുക്കൊരു ടാർഗറ്റ് വന്നു. അപ്പോൾ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ബിസിനസ്സിലെ എല്ലാ ഫങ്ഷൻസും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ബിസിനസ്സിലെ ഫങ്ഷന് വേണ്ടി നമ്മൾ എഴുതുന്ന പ്രോസസ്സുകളും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന പ്രാക്ടീസുകളും ഒക്കെ ഈ ടാർഗറ്റ് മീറ്റ് ചെയ്യാനാണല്ലോ. ആ പ്രോസസ്സും പ്രാക്ടീസിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണ് സോഫ്റ്റ്വെയർ മേടിക്കേണ്ടത്, മനസ്സിലായി? അതുപോലെ ചിലയിടത്ത് ഓൾറെഡി സോഫ്റ്റ്വെയർസ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? അവർ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് പോയി. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരൊരു എക്സസൈസ് ചെയ്യണം. അതിന് അവർക്ക് ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് വേണ്ടി വരും, അല്ലെങ്കിൽ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സ്പെർട്ടൈസ് ഉള്ള ആൾ വേണ്ടി വരും. ആ എക്സ്പെർട്ടൈസ് എന്താണ്? അത് ശരിക്കും പറഞ്ഞാൽ ഒരു അവരുടെ കറണ്ട് പ്രോസസ്സുകൾ, അവരുടെ പ്രാക്ടീസുകൾ, അല്ല അവരുടെ രീതികൾ വെച്ചിട്ട് ഈ സോഫ്റ്റ്വെയറിൻ്റെ യൂസേജും സോഫ്റ്റ്വെയറിൻ്റെ കേപ്പബിലിറ്റിയൊക്കെ നമ്മൾ അസസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഓക്കെ, ഇന്നെന്ന കാര്യങ്ങൾ ചെയ്യാൻ ഈ സോഫ്റ്റ്വെയറിൽ പറ്റും, പക്ഷേ ഞാൻ ഇന്നെന്ന മോഡ്യൂൾസ് കാര്യങ്ങൾ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് പറ്റാത്തത്. അപ്പോൾ അത് യൂസ് ചെയ്ത് തുടങ്ങാം. അല്ലെങ്കിൽ ഇന്നെന്ന കാര്യങ്ങൾ അവൈലബിൾ, അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ തന്ന വെണ്ടറിൻ്റെ അടുത്ത് അത് പറഞ്ഞ് അവരുടെ അടുത്ത് പറയാം ഇതാണ് ഗ്യാപ്സ്, എന്ന കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട് പറയാം. അത് ചിലപ്പോൾ ഇന്നൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് അല്ലാതായിട്ട് വരാം. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ കണ്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ വാങ്ങിച്ചിടും, കുറച്ച് നാൾ ഉപയോഗിക്കും, പിന്നെ അത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രാക്ടീസും ഈ പ്രോസസ്സും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ നാൾ അത് ഉപയോഗിക്കാതെ കിടക്കും. അതിൽ നിന്നിട്ട് എന്നിട്ട് പിന്നെ അവർക്ക് തോന്നും അതിന് വാല്യൂ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അത്
നിർത്തിയിട്ടും.
ഡിസിപ്ലിൻ ഇല്ലാത്തത് ഒരു പ്രശ്നമാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മുടെ പ്രോസസ്സ് എങ്ങനെയാണെന്ന്
അറിഞ്ഞുകൊണ്ടാണ്. ഇൻ കൺക്ലൂഷൻ, ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പല സാധനങ്ങളും ഉണ്ട്, അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ ബിസിനസിനെ വളർത്താൻ സഹായിക്കും.
അതായത് ബേസിക്കലി ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമറിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് മുതൽ ആ കസ്റ്റമറിന് നമ്മൾ കൊടുക്കുന്ന സർവീസ് കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റ് വിറ്റിന് ശേഷവും അതിനുശേഷവും ആ കസ്റ്റമറിനെ സപ്പോർട്ട് ചെയ്യുന്നു, ആ കസ്റ്റമറിന് അതിനുശേഷം ഒരു എക്സ്പീരിയൻസ് കൊടുക്കുന്നു, ആ എൻഡ് വരെ ആക്ച്വലി സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ എസ് എം ഇസിൻ്റെ കാര്യം പറയുമ്പോൾ ക്യാപിറ്റൽ ആക്സസ് കുറവുള്ള എസ് എം ഇസ് ആണ്, അല്ലെങ്കിൽ റവന്യൂ അത്രത്തോളം ഇല്ലാത്തവരാണെങ്കിൽ അവരെ വളരെ സൂക്ഷിച്ച് ഈ ആവശ്യമുള്ള കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും കൂട്ടി അവർക്ക് പ്രോഫിറ്റും കൂട്ടാൻ പറ്റും, നല്ലൊരു കസ്റ്റമർ എക്സ്പീരിയൻസും കൊടുക്കാൻ പറ്റും.
പക്ഷേ ഇപ്പോഴും ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലോട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ്സിന്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ബിസിനസ് തന്നെയാണെങ്കിൽ നമ്മളൊരു കൺസൾട്ടൻറ്റിനെ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് മെൻറ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ സെറ്റ് ചെയ്യാനോ നമ്മളൊരാളെ ഹയർ ചെയ്യുമ്പോൾ ഇത് എങ്ങനെ ഏത് രീതിയിലായിരിക്കും, ഇത് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്തായിരിക്കും?
നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് ബിസിനസ്സും സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്, സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡൽസ് ഉണ്ടാവും, ആ സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡൽസിനെ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് എങ്ങനെ എന്ത് പ്രാക്ടീസാണ് അഡോപ്റ്റ് ചെയ്തത്, അതിനകത്ത് ഇതിനകത്ത് എന്ത് പ്രോസസ്സാണ് ചെയ്തതെന്നുള്ളത് അതിനകത്തുള്ള ഒരു എക്സ്പേർട്ടായുള്ള എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് അയാൾക്കറിയാം, അയാൾക്ക് ബേസിക്കലി ഇത് കമ്പയർ ചെയ്ത് അസസ് ചെയ്ത് തരാൻ പറ്റും. ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെപ്സാണ്. കസ്റ്റമർ വരുന്നത് മുതൽ കസ്റ്റമർ പോകുന്നത് വരെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡിഫൈൻ ചെയ്യുക. എൻ്റെ അതാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ആളുകൾ ഫോളോ ചെയ്യുന്നത്, അതാണ് റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫോളോ ചെയ്യുന്നത്. അത് ഫോളോ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയോ കഴിവുള്ള ആളുകളായിരിക്കും കൂടുതൽ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു മോണോട്ടോണസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കും. അപ്പോൾ ആ ഗ്രാനുലർ ലെവലിൽ ഇപ്പോൾ നമുക്ക് വളരെ ചെറിയൊരു ബിസിനസ് ആണെങ്കിൽ പോലും നമുക്ക് അറിയാം ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യം വേണമെങ്കിൽ ആസീസ് എന്ന പ്രോസസ്സായിട്ട് എഴുതാൻ പറ്റും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അത് തന്നെ സ്റ്റെപ്പാക്കിയാൽ തന്നെ ആദ്യത്തെ ഒരു കടമ്പ കടന്നു കഴിഞ്ഞു. ഞാനൊരു ബിസിനസ് ഉണ്ടാണ്, ഞാൻ ബിസിനസ് ചെയ്യുമ്പോൾ എനിക്കറിയാം ഇതെങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ അത് നല്ല രീതിയിൽ ചെയ്യും. ഞാൻ സെർവ് ചെയ്യുമ്പോഴെല്ലാം എൻ്റെ കസ്റ്റമർ ഹാപ്പിയാണ്. പക്ഷേ അതേ സാധനം എൻ്റെ ടീമിലൊരാൾ എനിക്ക് കേപ്പബിളാണെന്ന് തോന്നുന്ന ഒരാൾ ചെയ്ത് തുടങ്ങുമ്പോൾ കസ്റ്റമർ എക്സ്പീരിയൻസ് കുറയും. അത് കുറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അതിനെ ഞാൻ ഡിഫൈൻ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിഫൈൻ ചെയ്ത് ചെയ്തു വെച്ചിട്ടില്ല. ഞാൻ ആ പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ടീമിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80% ഒരു 80-20 എടുത്തു കഴിഞ്ഞാൽ 20% ആളുകൾ വളരെ എഫിഷ്യൻറ്റും പ്രൊയാക്റ്റീവും ആയിട്ടൊക്കെയുള്ളതായിരിക്കും. അവർ ചിലപ്പോൾ ചാടി നമ്മളെക്കാളും നല്ലതുപോലെ ചാടിയൊക്കെ ചെയ്യുന്ന ആളുണ്ടാവും. അതൊരു 20% ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി, ബാക്കി 80% അങ്ങനെയല്ല. അപ്പോൾ ഈ 80% കൂടെ ഇതിനകത്ത് ജോയിൻ ചെയ്ത് ഈ എഞ്ചിൻ റൺ ചെയ്താലേ ഇത് ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ കസ്റ്റമറിന്. ഞാൻ ചെയ്തപ്പോഴുള്ള ബെസ്റ്റ് പ്രാക്ടീസ് എന്താണ്, ഞാൻ ചെയ്ത പ്രോസസ്സ് എന്താണ്, അത് തന്നെ എനിക്ക് ആദ്യം എഴുതാൻ പറ്റി. എനിക്കൊരു കൺസൾട്ടൻറ്റും എക്സ്പെർട്ടും ഇല്ലെങ്കിൽ പോലും ഞാനത് ആദ്യം എനിക്ക് എഴുതാൻ പറ്റിയാൽ തന്നെ ഞാനൊരു ഫസ്റ്റ് ഫേസ് ആയിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് ബെസ്റ്റ് പ്രാക്ടീസസും ഗ്യാപ്പും എൻ്റെ ടാർഗറ്റ് അഗെയിൻസ്റ്റ് ഞാൻ എത്തുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ പിന്നെയുള്ള കാര്യങ്ങളാണ്.
നമ്മളിപ്പോൾ ഒരു പ്രോസസ്സ് സെറ്റ് ചെയ്തു, അതിനെ നമ്മൾ കൃത്യമായിട്ട് റിവ്യൂ ചെയ്ത് പോവാണ്. ആ പ്രോസസ്സ് ഒരു പരാജയമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ എങ്ങനെയാണത് നമുക്ക് ആ റിവ്യൂ പ്രോസസ്സ് എങ്ങനെയായിരിക്കും
എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ജിമ്മി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജിമ്മിൽ പോയി, ജിമ്മിൽ 2 മാസം പോയപ്പോൾ നമ്മൾ ബോഡിയൊക്കെ ഇതൊക്കെ ഐറ്റായിട്ട് വന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ബേസിക്കലി ഈ പറയുന്ന എക്സസൈസസ് കറക്റ്റായിട്ട് ചെയ്തില്ല, നമ്മൾ ജിമ്മിൽ കറക്റ്റായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ എഫക്റ്റീവ്നെസ് ഒക്കെ പോയി, അല്ലെങ്കിൽ അതിനകത്തൊരു കോസ്റ്റ് ആസ്പെക്ട്സ് ഉള്ള എലമെൻറ്റ് കൂടുതലുണ്ടാവും ആ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ടൈം കൂടുതലുണ്ടാവും, പ്രൊഡക്ടിവിറ്റി കുറയുന്നുണ്ടാവും, അങ്ങനെ പലതുണ്ടാവും. അത് ആക്ച്വലി കണ്ടിന്യൂസ് ആയിട്ട് തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ട് പോകണം. അത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനുള്ള മെക്കാനിസം ഈ പ്രോസസ്സിനകത്ത് തന്നെ ഉണ്ടാവണം.
വളരെ ആത്മാർത്ഥമായിട്ട് കൊണ്ടുപോകുന്ന ബിസിനസ് ആയിരിക്കാം, പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ അത് തകരുകയാണെന്ന് മനസ്സിലായാലും നമ്മൾ പിടിച്ചു നിൽക്കും. ഇതെൻ്റെ മാനസികമായി ഞാൻ ഒത്തിരി അറ്റാച്ച്മെൻറ്റ് വന്നുപോയി എന്നുള്ള രീതിയിൽ ഇതിൻ്റെ തകർച്ച ഒരു പ്രശ്നമല്ല ഞാൻ തിരിച്ചുകൊണ്ടു എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമായിരിക്കും. ഇത് ഏത് പോയിന്റിലായിരിക്കും ഈ സാധനം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിന്ന് എക്സിറ്റ് ചെയ്യാന്നുള്ള ഒരു ചടങ്ങുണ്ടല്ലോ?
അതിന് ആക്ച്വലി കെന്നി റോജേഴ്സ് എന്ന് പറഞ്ഞൊരു പാട്ടുകാരൻ്റെ ഏറ്റവും വലിയ ഫേമസ് ലൈൻസ് ഉണ്ട്, യു നീഡ് ടു നോ വെൻ ടു പ്ലേ നോ വെൻ ടു ഫോൾഡ്.
ഈ നിർത്തുക എന്ന് പറയുന്നതിന് മുമ്പേ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇവിടെ ഇതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആ ടോപ്പ് ഡൗൺ അപ്രോച്ച് പറയുന്നത്. അതായത് ഈ ബിസിനസ് ചെയ്യുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയാണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പം നമ്മൾ ഇപ്പം വെൽത്ത് ഉണ്ടാക്കുക എന്നാണ് ഗോളെങ്കിൽ ഈ ബിസിനസ് ബേസിക്കലി ആ വെൽത്തോ ആ പ്രോഫിറ്റോ ഉണ്ടാക്കുന്നില്ല, അത് ഇങ്ങനെ ലോസിൽ ലോസസിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിങ്ങൾ പക്ഷേ അതിനകത്തൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല, ഒരേ രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സിഗ്നലാണ് നിങ്ങളതിനെക്കുറിച്ച് റീ തിങ്ക് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയ ഒരു 3 ഇയേഴ്സ് ബിസിനസ് ഒരു 3 ഇയേഴ്സ് ഇല്ലെങ്കിലും ബ്രേക്ക് ഈവൺ ആയിക്കഴിഞ്ഞാൽ 3 to 4 ഇയേഴ്സ് ഇല്ലെങ്കിലും ബ്രേക്ക് ഈവൺ ആയിക്കഴിഞ്ഞാൽ ചിലതിന് ബ്രേക്ക് ഈവൺ ടൈം കൂടുതലായിരിക്കും. ഇപ്പോൾ കുറച്ച് വലിയ ഇൻവെസ്റ്റ്മെൻസ് ഉള്ള ഒരു ലോങ് ടേം റിട്ടേൺസ് പറഞ്ഞ പ്രോജക്റ്റ് ആണെങ്കിൽ കുറേ കൂടുതലായിരിക്കും. അപ്പോൾ ഇതെല്ലാം ശരിക്കും നമ്മുടെ ക്യാഷ് ഫ്ലോ ഡിപ്പെൻഡ് ആണ്. ഒരുപാട് കടമെടുത്ത് ഒരു പരുവത്തിൽ നിന്ന് നിൽക്കുകയാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ. ഇതാണ് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, നമുക്ക് നമ്മുടെ കടങ്ങൾ റീപേ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഇൻവെസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റർ റിട്ടേൺസ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരേക്ക് എത്തി നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷേ ചിലപ്പോൾ ആ സിനാരിയിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, കാരണം നമ്മൾ ഫോഴ്സ്ഡ് ആയിരിക്കും നമ്മുടെ ലയബിലിറ്റീസ് കാരണം. അപ്പം നമുക്കത് മാറ്റി ചിന്തിക്കാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ചില ബിസിനസ്സുകാർക്ക് അറിയാം നമ്മൾ 5 വർഷം വരെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആണ് ഇതിനകത്ത് റിട്ടേൺസ് വന്നത്. അങ്ങനത്തെ ബിസിനസ്സുകളുണ്ട്, 3 വർഷം 5 വർഷം ഒക്കെ ഇൻവെസ്റ്റ്. അത് പക്ഷേ അത്രയും നാളത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് വന്ന ആ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചൊരു പ്ലാനിൽ പോകുന്ന ആളായിരിക്കും. അപ്പോൾ അതിനകത്ത് വലിയ ലയബിലിറ്റീസും വലിയ ഇതും ഇല്ലെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ക്യാഷ് ഫ്ലോ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് റിട്ടേൺസ് വരുമെന്നുള്ളൊരിതിൽ ചെയ്യാൻ പറ്റും. ഒരു നല്ലൊരു പെർസെൻറ്റേജ് സ്മോൾ ബിസിനസ്സും ഇങ്ങനെ ഒന്നും ആലോചിക്കാതെയോ പ്ലാൻ ചെയ്യാതെയോ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ക്യാഷ് ഫ്ലോ ഉണ്ടാവില്ല, ഡ്രൈ ആവും, പിന്നെ അവർ കടമെടുത്ത് തുടങ്ങും. പിന്നെ ഈ പറഞ്ഞ പോലെ ബിസിനസ്സിനെ ഒരിക്കലും പേഴ്സണലായിട്ട് കാണരുത്. ഓക്കെ, പാഷൻ ഉള്ള ശരിയാണ്, പാഷനായിട്ട് ആയിരിക്കണം, പാഷനിലാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ബിസിനസ്സിൽ കുറച്ചുകൂടി റാഷണലായിട്ട് ചിന്തിക്കണം, ഒരുപാട് പേഴ്സണലി എടുക്കരുത്.
നമ്മളിപ്പോൾ ഒരു ബിസിനസ് എടുത്ത് മുന്നോട്ട് പോവുകയാണ്, അത് അത്യാവശ്യം നന്നായിട്ട് ഓടുന്നുണ്ട്, പക്ഷേ നമുക്കൊരു സ്റ്റേജ് എത്തി, ഇനിയൊരു ഇൻവെസ്റ്ററെ നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ ഇനി അത് അധികം ഫണ്ട് വേണം നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള സ്റ്റോരി. അപ്പോൾ ഒരു ഇൻവെസ്റ്ററിൻ്റെ അത്യാവശ്യം എന്താണ്, ഒരു ഇൻവെസ്റ്ററിനെ എപ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത്?
ചിലപ്പം നമ്മളൊരു ബിസിനസ് ഒരു ഐഡിയ സ്റ്റേജിൽ ബിസിനസ് നിൽക്കുന്ന ഒരു ഐഡിയ സ്റ്റേജിൽ തന്നെ ഐഡിയ വെച്ചിട്ട് ഐഡിയ കൊള്ളാമെങ്കിൽ തന്നെ നമ്മൾ അപ്പോഴേ തന്നെ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിച്ചാണ് വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ ബൂട്ട്സ്ട്രാപ്പിംഗ് എന്ന് പറയും, നമ്മൾ തന്നെ പൈസ ഇടുന്നു. പല ബിസിനസ്സുകളും പ്രത്യേകിച്ച് ഈ ഒരു സ്മോൾ ആൻഡ് മീഡിയം സെഗ്മെൻറ്റിൽ കേരളത്തിൽ കോണ്ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അവർക്ക് സ്കെയിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത് ശരിക്കും അവർ പ്ലാൻ ചെയ്യുന്നതല്ല, പക്ഷേ അവർ ആ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും പൈസ ഇല്ലാതെയാവുമ്പോൾ, ക്യാപിറ്റൽ ഇല്ലാതെയാവുമ്പോൾ, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് റേസ് ചെയ്യാൻ ക്യാപിറ്റൽ ഇല്ലാതെ ആകുമ്പോഴത്തേക്കും ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നതാണ് പലപ്പോഴും ആ സാഹചര്യം അനുസരിച്ച് പോകുന്നതാണ്. നമ്മൾ ശരിക്കും ആദ്യം ഫോക്കസ് ചെയ്യുന്ന റവന്യൂലാണ്, ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. പേയിങ് കസ്റ്റമർ, കാശ് കൊടുത്ത് മേടിക്കുന്ന പേയിങ് കസ്റ്റമർ. ബേസിക്കലി എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്കും പേഴ്സണലി ഉണ്ടായ അനുഭവമാണ്, നമ്മൾ വിറ്റ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് ഫ്രീ ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങി, പക്ഷേ അത് കാശ് ചോദിച്ചപ്പോൾ അവർ കാശ് തന്നില്ല, കാരണം അതൊരു കസ്റ്റമറിൻ്റെ ആവശ്യം അല്ലായിരുന്നു, നെസസിറ്റി അല്ലായിരുന്നു. കസ്റ്റമർ ആവശ്യമുള്ള സ്ഥലത്തെ കസ്റ്റമർ പൈസ ഇടുകയുള്ളൂ, എന്തെങ്കിലും രീതിയിലുള്ള ഗുണം ഉണ്ടാവണമല്ലോ. കസ്റ്റമറിന് ഒന്നെങ്കിൽ കസ്റ്റമറിൻ്റെ സെയിൽസ് കൂട്ടാൻ പറ്റണം, അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഓപ്റ്റിമൈസേഷനോ കോസ്റ്റ് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ കംപ്ലയൻസ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു 3-4 ആസ്പെക്ട്സിലാണ് കസ്റ്റമർ എപ്പോഴും പയ്യുന്നത്, അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഒരു എക്സ്പീരിയൻസോ ലക്ഷറിയോ ആയിരിക്കാം. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല റവന്യൂ ക്ലോക്ക് ചെയ്ത് നല്ല കസ്റ്റമേഴ്സിനെ ക്ലോക്ക് ചെയ്യാൻ പറ്റി, പ്രോഫിറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച അത്ര എത്തിയില്ലെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റേജ് എത്തുമ്പോൾ സ്കെയിൽ ചെയ്യാൻ വേണ്ടി ക്യാപിറ്റൽ വേണ്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അത് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് റേസ് ചെയ്യാൻ പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിരിക്കും നമ്മുടെ കേസ്. പക്ഷെ കേരളത്തിലെ കുറച്ച് നല്ലൊരു 10% ബിസിനസ്സുകാരിലും പലതിലും നമ്മൾ കണ്ടിട്ടുള്ള വരുന്ന ഒരു പ്രവണത, ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രവണത എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റിൽ നിന്നും പ്രോഫിറ്റ് കാണിക്കത്തില്ല. അപ്പം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പോലും പ്രോഫിറ്റ് കാണിക്കാതെ ടാക്സിൻ്റെ ഇതൊക്കെ ചെയ്തിട്ട് ടാക്സിൻ്റെ പേടിച്ചിട്ട് പ്രോഫിറ്റ് കാണിക്കാതെ നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർ വരുമ്പം, ഇൻവെസ്റ്റർ ആക്ച്വലി ഒരു ഫിനാൻഷ്യൽ ലെവലിൽ ഒരു ഡ്യൂ ഡിലിജൻസ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റർ ശരിക്കും എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ക്യാഷ് പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന കമ്പനിയിലാണ് അവർക്ക് കൂടുതൽ താല്പര്യമുണ്ടാവും. അപ്പോൾ നമ്മുടെ ബിസിനസ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണ്, അതിന് ഗ്രോ ചെയ്യാൻ പറ്റും, അതിനകത്ത് പൈസ ഇട്ട് കഴിഞ്ഞാൽ റിട്ടേൺസ് ഉണ്ടാകും, ഈ റിട്ടേൺസ് എങ്ങനെ ഉണ്ടാവുന്നത്, അത് എവിടെ വെച്ചാണ് ഉണ്ടാവുന്നത്, എങ്ങനെ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്യാൻ പോകുന്നത്, പിന്നെ ആ ബിസിനസ്സിൻ്റെ ടീം എന്താണ്, ഇങ്ങനെ ഒരുപാട് ആസ്പെക്ട്സ് ആണ്, കുറേ കാര്യങ്ങളാണ് ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നത്. അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ശരിക്കും സ്കെയിലപ്പ് ചെയ്യാനാണ് ആൾ യൂസ് ചെയ്യുന്നതെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോൾ റേസ് ചെയ്യണം എന്നുള്ളത് ആദ്യം മുതലുള്ള പ്ലാനിലുണ്ടാവണം. അപ്പോൾ നമ്മൾ ബിസിനസ് തുടങ്ങി കുറേ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല, ആ റവന്യൂ വരുന്നില്ല, അപ്പം നമുക്കതിനെ മാറ്റി ചെയ്യണം, അപ്പോഴാണ് നമുക്ക് ഫണ്ടിൻ്റെ സ്കാർസിറ്റി വരുന്നത്. അപ്പം നിന്നിപ്പോഴും നമ്മൾ ഇൻവെസ്റ്ററിനെ അന്വേഷിച്ചു പോകും. ആദ്യമേ തന്നെ ഇത് ആക്ച്വലി ഏത് സ്റ്റേജിൽ എത്തിയതിനു ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യാം എന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മഞ്ഞുമിന്. പിന്നെ വേറെ കാര്യം വെച്ചാൽ എല്ലാ ബിസിനസ്സിനും ഇൻവെസ്റ്റേഴ്സിനെ കിട്ടിയെന്ന് വരില്ല. ചിലരാണെങ്കിൽ ബിസിനസ്സിൻ്റെ പൊട്ടൻഷ്യൽ കണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ചിലർ ആളുടെ പേഴ്സണെ കണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ ഓണ്ടർപ്രണേഴ്സിനെ കണ്ടിട്ട് ആ ടീമിനെ കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പൊട്ടൻഷ്യൽ ചിലപ്പം അധികം നോക്കാതെ, പക്ഷേ അവരുടെ അടുത്തുള്ള ഒരു കോൺഫിഡൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പൊട്ടൻഷ്യൽ നോക്കുന്നുണ്ട്, ഫിനാൻസ് നോക്കുന്നുണ്ട്. ചില ടൈപ്പ് ഓഫ് ബിസിനസ് ചിലപ്പം ഇൻവെസ്റ്റ്മെൻറ്റ്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം അതൊരു ഇൻവെസ്റ്ററിന് ഒരു ഇൻവെസ്റ്റ് ചെയ്ത് അത്രയ്ക്ക് ഒരു അട്രാക്റ്റീവ് റിട്ടേൺസ് കൊടുക്കാൻ പറ്റുന്ന ബിസിനസ് ആയിരിക്കുമല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ ഒരു ഇൻവെസ്റ്റർ തന്നെ വേണമെന്നില്ല, നമുക്ക് പലതരത്തിലുള്ള ഫണ്ടുകൾ റേസ് ചെയ്യാൻ പറ്റും. ഒരുപാട് സ്കീംസ് ഇപ്പോൾ കെ എസ് ഐ ഡി സി ആണെങ്കിലും പ്രൈം മിനിസ്റ്ററിൻ്റെ സ്കീംസ് ആണെങ്കിലും ഒക്കെ പല ഒരുപാട് സ്കീംസ് ഈ സ്മോൾ ഓണ്ടർപ്രണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്കീംസ് ഉണ്ട്. ഇതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം അവിടെ അവൈലബിൾ ആണ്, അവർ വെബ്സൈറ്റ്സിലുണ്ട്. ഇല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ പറഞ്ഞു തരുകയും ചെയ്യും. പിന്നെ കൊളാട്രൽസ് ഉണ്ടെങ്കിലും കൊളാട്രൽ വെച്ചിട്ടുള്ള ഫണ്ട് എടുക്കുന്നതൊക്കെ ഉണ്ട്, അതൊക്കെ കുറച്ചും കൂടെ റിസ്ക് കൂടുതലാണ്, പക്ഷേ കാൽക്കുലേറ്റഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു. അപ്പോൾ അങ്ങനെയും നമുക്ക് ഫണ്ട് റേസ് എക്സ്ട്രാ ഒരു ഇൻവെസ്റ്റർ വേണമെന്നില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ എന്ത് വെൻ യു ഡു ബിസിനസ് ഡു വിത്ത് സമ്മൺ എൽസ് മണി എന്ന് പറയും, മറ്റുള്ളവരുടെ പൈസ വെച്ച് ബിസിനസ് ചെയ്യുക എന്ന് പറയും. പക്ഷേ ഞാനതൊരു 100% ഒന്നും ഞാൻ അതിനോട് ഇത് ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ മറ്റവരുടെ പൈസ ആണെങ്കിലും നമ്മൾ അതിന് ഉത്തരവാദിത്തമുള്ള ആളാണ്. ഫണ്ട് ഉള്ളവർ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തുണ്ട്. അവർക്ക് കറക്റ്റ് സാധനം അവരുടെ മുമ്പിൽ കൊണ്ട് കൊടുത്ത് അവരെ കണക്റ്റഡ് കണക്ട് ചെയ്ത് കൊണ്ടുകൊടുക്കാൻ പറ്റിയ പൊട്ടൻഷ്യൽ ഉള്ള സാധനമാണെങ്കിൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്യാൻ പറ്റും. പക്ഷേ കുറേ ബിസിനസ്സിന് റേസ് ചെയ്യാൻ പറ്റിയെന്നും വരില്ല.
ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ബിസിനസ് ഫ്രണ്ട്ലി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്. എസ്പെഷ്യലി ഇപ്പം കേരളത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ ട്രിവാൻഡ്രം സാധാരണ കൊച്ചി ആയിരുന്നു കുറച്ചുകൂടെ ഒരു ബിസിനസ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, പക്ഷേ ഇപ്പോൾ ട്രിവാൻഡ്രം അതിനനുസരിച്ച് നല്ല രീതിക്ക് വളർന്നു വരുന്നുണ്ട്. അപ്പം നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ഫ്യൂച്ചർ ബിസിനസ്സിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും?
കേരളം ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ഇടയ്ക്കൊക്കെ നമുക്കറിയാലോ ഈസ് ഓഫ് ബിസിനസ്സിലൊക്കെ കേരളം വളരെ ടോപ്പ് ലെവലിലൊക്കെ വളരെ ആ ലിസ്റ്റിലൊക്കെ വളരെ മുകളിലെത്തിയിട്ടുണ്ട്. ഇപ്പം ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രം ഒരു ഇപ്പം കൊച്ചി ഒരു കാലിക്കട്ടൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക, ബിസിനസ് അക്യുമെൻസ് പണ്ട് മുതലേ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെഗസി ഒരു ജീനുള്ള ഒരു സ്ഥലമല്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കുറേ ഒരുപാട് ഗവൺമെൻറ് ഓഫീഷ്യൽസ് ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെയൊക്കെ ആണെങ്കിലും പാരൻസൊക്കെ ഗവൺമെൻറ് ഓഫീഷ്യൽസ് ആയിരുന്നു എൻ്റെയൊക്കെ ആണെങ്കിലും. അങ്ങനെ അതിൽ നിന്ന് വന്ന ഓരോ ഓണ്ടർപ്രണേഴ്സ് സ്ഥലമാണ്. പക്ഷേ ഇപ്പം ഒരുപാട് ട്രിവാൻഡ്രം മാറിയിട്ടുണ്ട്. ട്രിവാൻഡ്രം ശരിക്കും പറഞ്ഞാൽ ജോഗ്രഫിക്കലി തന്നെ ട്രിവാൻഡ്രം നല്ലൊരു പ്ലേസിലാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ, കേരളത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ പ്രകൃതിപരമായ കഷ്ടങ്ങളൊന്നും ദൈവസഹായിച്ച് ടച്ച് കൊടുന്ന ഇപ്പോഴും തിരുവനന്തപുരത്തിനെ അങ്ങനെ വലിയ കാര്യമായിട്ട് ഹിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ തിരുവനന്തപുരത്തിലെ ഒരു ഇതെന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തിൻ്റെ കോസ്റ്റ് ഓഫ് ലിവിങ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ് കുറവാണ് തിരുവനന്തപുരത്ത്. ട്രിവാൻഡ്രം നമുക്ക് ഇപ്പം ഒരു ബിസിനസ് സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ വിദേശത്തു നിന്നുള്ള ഒരുപാട് കമ്പനികൾ ഇപ്പം വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ വന്ന് അവരുടെ സെൻറ്റേഴ്സ് തുടങ്ങുന്നുണ്ട്. കാര്യം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള റിസോഴ്സസിനെ കിട്ടുന്നുണ്ട്. ഇവിടെയുള്ള ഒരുപാട് കമ്പനികൾ വലുതായതും പുറത്തുള്ള കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്താണ്. കാരണം ഇതൊരു മിഡിൽ ഈസ്റ്റ്, ശരിക്കും പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിന് ഒരു മിഡിൽ ഈസ്റ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു കോറിഡോറാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലൊന്നും നിൽക്കുന്നത്. മിഡിൽ ഈസ്റ്റ് മാത്രമല്ല, നമ്മൾ കേരളത്തിൽ NRIs കൂടുതലായതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ കൺട്രീസിലോട്ടും നമ്മുടെ ആക്സസ് ഉള്ളൂ. ഇപ്പോൾ ഇവിടെ തന്നെ എത്രയോ കമ്പനികൾ, എത്രയോ ബിസിനസ്സുകാർ USA നിന്നും യൂറോപ്പിൽ നിന്നൊക്കെയാണ് നല്ല രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്നത്. പക്ഷേ അവരൊക്കെ ചെയ്യുന്ന ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡൽ എന്നു വെച്ചാൽ അവിടുത്തെ അവിടെയുള്ള ബിസിനസ്സിൻ്റെ വർക്കുകൾ അവർ ഇവിടെ വെച്ച് എക്സിക്യൂട്ട് ചെയ്യണം. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ലിവിങ് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ് കുറവാണ്. രണ്ടാമെന്ന് പറയുന്നത് നല്ല ടാലൻ്റ് ഉണ്ട്. ഞാനൊക്കെ പണ്ട് അത് കാലത്ത് ആദ്യ കാലത്തിൻ്റെ ഇതിൽ ഞാൻ ജോലി ചെയ്യാൻ പോയത് കേരളത്തിന് പുറത്താണ്. അപ്പോൾ ഞാനൊക്കെ ഒരേ കാലം കഴിഞ്ഞപ്പോൾ തിരിച്ച് കേരളത്തിൽ വന്നവരാണ്. അപ്പോൾ എൻ്റെയൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർ പല സ്ഥലങ്ങളിലായിട്ടും ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കകത്തും പല സ്ഥലങ്ങളിലായിട്ടും വർക്ക് ചെയ്യുന്നവരെല്ലാം ഇന്ന് അവരുടെ നാട്ടിൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുന്നു, തിരുവനന്തപുരത്ത് താമസിക്കുന്നു, തിരുവനന്തപുരത്ത് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ടാലൻ്റ് അവൈലബിലിറ്റി നല്ലൊരിതാണ്. പിന്നെ ഒരു കാര്യം ഇപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇൻഫ്രാസ്ട്രക്ചറിൽ ഇപ്പം നല്ലൊരു ഡെവലപ്മെൻ്റ് ഉണ്ട്. ഇപ്പം ആ പോർട്ട് വിഴിഞ്ഞം പോർട്ട് വന്നതോടുകൂടി അവിടെയുള്ള ഒരു കുറേ മൂവ്മെൻറ്റ്സ്, ആ ഏരിയയിലുള്ള മൂവ്മെൻറ്റ്സ് കൂടി, മറ്റേ ഈ പറയുന്ന പോലെ ഔട്ടർ റിംഗ് റോഡ് വരുന്നതും പിന്നെ നമ്മുടെ ഈ ഹൈവേസ് ഡെവലപ്പ് ചെയ്ത് വരുന്നു. അപ്പം ബേസിക്കലി ലോജിസ്റ്റിക്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. അതായത് ഏറ്റവും മിനിമം ടൈമിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുക എന്നുള്ളതാണ് ശരിക്കും ഒരു എക്കോണമിയുടെ ഗ്രോത്തിൻ്റെ ഒരു ഫാക്ടർ അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ട്രിവാൻഡ്രം, പിന്നെ ട്രിവാൻഡ്രം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സിറ്റിയാണ് ജീവിക്കാൻ. വലിയ ഹറി റഷസും ഇല്ല എന്നാൽ വലിയ ഇതും ഇല്ല. പക്ഷേ നമുക്ക് എല്ലാ ടാലൻറ്റും അവൈലബിളാണ്, നമുക്ക് ബിസിനസ് ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരുപാട് സ്ഥലമുണ്ട്, ഒരുപാട് മാനുഫാക്ചറിങ്സിനുള്ള സ്പേസസ് ഉണ്ട്, അതിനുള്ള ഇക്കോ സിസ്റ്റം ഉണ്ട്. ശരിക്കും ഇപ്പം ഇങ്ങനത്തെ ടിയർ ടു ഡെവലപ്പിംഗ് സിറ്റീസ് ആണ് ശരിക്കും ഇനി അങ്ങോട്ട് ഗ്രോ ചെയ്യാൻ പോകുന്നത്. മറ്റേ മെട്രോസൊക്കെ ഗ്രോ ചെയ്ത് മറ്റേ ഇതായി, സാച്ചുറേറ്റഡ് ആയിപ്പോയി. അങ്ങനെ നോക്കുമ്പം ശരിക്കും തിരുവനന്തപുരത്ത് ഇപ്പം നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. നന്നായിട്ട് വേണ്ടോ ചെയ്ത്
മനസ്സിലാക്കാതെ ഇത് റിയലൈസ് ചെയ്യാതെ പലരും ഇവിടുന്ന് മാറിപ്പോകുന്നു.
പക്ഷെ അവരെ ഒരുപാട് പേര് തിരിച്ചു വരുന്നുണ്ട് തൗഫീഖ്. അതായത് ഇപ്പം ശരിക്കും പറഞ്ഞ ഞാൻ കുറേ ഇനിഷ്യേറ്റീവ്സ് കാണുന്നുണ്ട്. ഇപ്പം ഈ നമ്മൾ ട്രിവാൻഡ്രത്തെയും കേരളത്തിനെയൊക്കെ ശരിക്കും പറഞ്ഞ് നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്ന കുറേ ഇനിഷ്യേറ്റീവ്സ് കാണുന്നുണ്ട്. ട്രിവാൻഡ്രത്തിനെ ഫോക്കസ് ചെയ്തതിന് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ട്രിവാൻഡ്രം ഡെവലപ്പ് ചെയ്യുന്നതിനും അതിനായിട്ട് ഇത് ചെയ്യുന്നതൊക്കെ. വളരെ ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്ന് ജീവിച്ച ആളായതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്.
ഇപ്പം നമ്മളീ പോഡ്കാസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തതും അതിന് വേണ്ടിയിട്ടാണ്. ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർക്ക് ഒരു ബിസിനസിനെ പറ്റി കുറച്ചുകൂടി ഒരു നോളജ് പകർന്നു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. ഈ ഇവിടുന്ന് പോവാതെ ഇവിടെ തന്നെ ബിസിനസ് ചെയ്യാനുള്ളൊരു അവസരം.
ഇപ്പം എനിക്കറിയാവുന്ന എന്നെ പോലെ തന്നെ പല സ്ഥലങ്ങളിലും പല കോർപ്പറേറ്റ്സിലൊക്കെ പല ബിസിനസ്സുകളിലൊക്കെ വർക്ക് ചെയ്തിട്ട് വന്ന ഒരുപാട് പേര് ഇപ്പം തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അവരിൽ പലരും ശരിക്കും കേരളത്തിലുള്ള ബിസിനസ്സുകാരെ, പ്രത്യേകിച്ച് ഈ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനെ എങ്ങനെ വളർത്താൻ സഹായിക്കാം, കാരണം അവരെയൊക്കെ ഒരുപാട് നോളജും എക്സ്പീരിയൻസൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ വില്ലിംഗ് ആയിട്ട് അതൊരു സർവീസായിട്ട് വരെ ചെയ്യാൻ നിൽക്കുന്ന ആളുകളുണ്ട്. അത് ശരിക്കും ചെയ്ത ആളുകളാണ്. അപ്പോൾ അവർക്ക് അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളിപ്പം നമ്മൾ ഞാൻ തന്നെ വർക്ക് ചെയ്യുന്ന എൻ്റെ ബിസിനസ്സിൽ തന്നെ എൻ്റെ കമ്പനിയിൽ തന്നെ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു എൻ്റെ കൂടെ തന്നെ അങ്ങനത്തെ ഒരു നെറ്റ്വർക്കുണ്ട്. അവർക്ക് ജെന്യുവിൻലി നമ്മൾ എൻ്റെ ആണെങ്കിലും അവരുടെ ആണെങ്കിലും ഒക്കെ ജെന്യുവിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ചെറിയ ബിസിനസ്സുകൾ, ഈ പറയുന്ന ഒരു സ്മോൾ ഒരു മീഡിയം എൻ്റർപ്രൈസസ് വളരണം. അത് വളരാൻ വേണ്ടി ഉള്ള എക്സ്പീരിയൻസ് എക്സ്പോഷറും നമുക്ക് നമ്മൾ മലയാളികൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ തന്നെ പല പല വലിയ ബിസിനസ്സുകളുടെ തലപതിരിക്കുകയാണ്. നമ്മൾ അവിടെ വലിയ വലിയ ലീഡർഷിപ്പ് പൊസിഷൻസിലും വലിയ വലിയ റോൾസും ചെയ്ത് നല്ല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അവരിൽ ഒരുപാട് പേരൊക്കെ തിരിച്ചു വരുന്നുണ്ട്.
അതെ, നമ്മളിപ്പം ഇത്രയും നേരം സംസാരിച്ചതിൽ ഒത്തിരി കാര്യങ്ങൾ അതിനെപ്പറ്റി, അതിൻ്റെ ഒരു എന്താ ഒരു ബിസിനസ് നല്ല രീതിക്ക് വളരാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് കിട്ടി. അതുപോലെ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും കണ്ടവർക്കും കാണുന്നവർക്കും ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാനും പറ്റി. ഫിറോസ്ക,
താങ്ക് യു എന്നെ ഇതിന് ഇങ്ങനൊരു ഇതിനെ വിളിച്ചതിനും നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാൻ പറ്റിയത് തന്നെ എനിക്കൊരു വളരെ സന്തോഷകരമായ കാര്യമാണ്.
അപ്പോൾ താങ്ക് യു സോ മച്ച്.
താങ്ക് യു സോ മച്ച്.